அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. இன்னல் ஹம்தலில்லாஹ் நஹ்மதுஹு வநஸ்தயீனுஹு வநஸ்தக்ஃபிருஹு வநஊது பில்லாஹி மின் ஷுரூரி அன்ஃபுஸினா வமின் சய்யிஆத்தி அமாலினா மன் யஹ்திஹில்லாஹு ஃபலா முதில்லலா வமன் யுத்லில் ஃபலா ஹாதியலா வஅஷ்ஹது அன் லா இலாஹ இல்லல்லாஹு வஹ்தஹு லா ஷரீகலா வஅஷ்ஹது அன்ன முஹம்மதன் அப்துஹு வரசூலு. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم. وقل لعبادي يقولوا التي هي احسن ان الشيطان ينزغ بينهم ان الشيطان كان للانسان عدوا مبينا. பிரியமுள்ள சகோதரி சகோதரன்மாரே, அல்லாஹ்வின் நியம நிர்தேசங்கள் சூட்சிச்சு கொண்டு அவருடைய விதிவிலக்குகளை மானிச்சு கொண்டு தக்வையோட ஜீவிக்கன் ஷமிக்கணே என்று ஆமுகமாய் ஓர்மப்படுத்துகையான நம்முடைய இல்மின்ட மஜ்லிஸில் ஒன்றாமதாய் நாம் சர்ச்ச செய்யின்றது நம்முடைய சுபாவம் ശ്രദ്ധാർഹമായ ചില കാര്യങ്ങൾ എന്നതാണ്. ഇവിടെ നാം മുസ്ലിമീങ്ങളുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ചല്ല, മറിച്ച് മുസ്ലിം സമുദായത്തിൽ സലഫു സാലിഹുകളുടെ മാതൃക സ്വീകരിച്ച് ജീവിക്കണം എന്ന് താൽപ്പര്യപ്പെടുന്ന യഥാർത്ഥ സലഫികൾ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ചും അതിൽ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വീഴ്ചകളെ സംബന്ധിച്ചും ഒരു പുനരാലോചന നടത്തുകയോ അല്ലെങ്കിൽ ഒരു സ്വയം വിമർശനം നടത്തുകയോ ചെയ്യാനുള്ള ഒരവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമുക്കറിയാം ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും. അതിനുള്ള മറുപടി, നമ്മളിൽ സുഹൃത്തുക്കൾ പലരും സലഫികളായി അറിയപ്പെടുന്ന, സലഫിയത്തിനെ സ്നേഹിക്കുന്ന, സലഫി മൻഹജ് ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിക്കുന്ന പലരും സ്വഭാവത്തിന്റെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കുറവാണ്. അഖീദയുടെ കാര്യത്തിലും മൻഹജിന്റെ കാര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തുന്നവർ പലരും സ്വഭാവത്തിന്റെ കാര്യം വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല. ഇൽമു നേടുന്ന കാര്യത്തിലും ക്ലാസ് കേൾക്കുന്ന കാര്യത്തിലുമൊക്കെ അവർക്ക് ശ്രദ്ധ ഉണ്ടെങ്കിലും അവരുടെ പെരുമാറ്റം, ആളുകളുമായുള്ള സമ്പർക്കം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അവർ ഒരലംഭാവം കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൽസ്വഭാവത്തിന്റെ പ്രാധാന്യം നമ്മൾ ആദ്യമായി ഗ്രഹിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാ രംഗത്തും മാതൃകയാണ്. അവിടെയും സലഫിയത്തിന്റെ മാർഗം എന്താണ്, സലഫുകളുടെ മൻഹജ് എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അഖീദയിലും ഇബാദത്തുകളിലുമൊക്കെ നാം ശ്രദ്ധിക്കുന്നത് പോലെ ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ, മുആമലാത്തിലും നമ്മൾ സലഫിയത്തിന്റെ മാർഗം അവലംബിക്കണം എന്ന് നമ്മൾ ഒരു കർക്കശ സ്വഭാവം സ്വീകരിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സലഫികളാകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ രണ്ടു മൂന്ന് ഹദീസുകൾ, സൽസ്വഭാവത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന രണ്ടു മൂന്ന് ഹദീസുകൾ കേൾപ്പിക്കാം. ഒന്ന്, ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖ, നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ഹദീസായിരിക്കും. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ, ഹൈറുന്നാസി അഹ്സനുഹും ഖുലുഖ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറണം എന്ന് പറഞ്ഞ ഹദീസിൽ തന്നെ ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ എന്ന് ഒരു കൽപ്പനയായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പരലോകത്ത് കനം തൂങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് സൽക്കർമ്മത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അഖലു ഷൈഇൻ ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി ഖുലുഖുൻ ഹസൻ, ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിന്റെ തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്നത് സൽസ്വഭാവമായിരിക്കും. അപ്പൊ പരലോകത്ത് ഗുണമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് നമുക്ക് ലക്ഷ്യമാക്കേണ്ടത് പരലോകം തന്നെയാണ്. ഞാൻ നല്ല സ്വഭാവക്കാരനായാൽ അതെനിക്ക് പരലോകത്ത് ഉപകാരപ്പെടും, എന്റെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങും എന്ന ചിന്തയായിരിക്കണം സൽസ്വഭാവം സ്വീകരിക്കാൻ, ദുസ്വഭാവങ്ങളെ കൈവെടിയാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന്. അപ്പോ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഭൗതികമായ ഒരു നല്ല സുഖകരമായ ജീവിതത്തിനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലക്കോ അല്ല നമ്മൾ സൽസ്വഭാവം സ്വീകരിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ മതമില്ലാത്തവരും കുറെ മാനേഴ്സ് പാലിക്കും അല്ലേ, മാനേഴ്സ് എന്ന പൊതുമര്യാദകൾ അല്ലേ, അച്ചടക്കം, ആളുകൾക്കിടയിലുള്ള പരസ്പര റെസ്പെക്ട്, ഇതൊക്കെ അവർ പാലിക്കുന്നത് ഈ ലോകത്ത് സുസ്ഥിതിയിൽ ജീവിക്കാൻ ആവശ്യമായ ഒരു മാനർ എന്ന നിലക്കാണ്. എന്നാൽ നമ്മളൊരിക്കലും അങ്ങനെയാവരുത്. നമ്മുടെ ദീനിന്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഭാഗമാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറൊന്നും ആലോചിക്കാനില്ല. അതുകൊണ്ട് ആ നിലക്ക് സ്വഭാവത്തെ നമ്മൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കടത്തുന്ന കാര്യം എന്താണെന്ന് റസൂലുള്ളയോട് ചോദിക്കപ്പെട്ടു. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലുന് നാസൽ ജന്ന, ജനങ്ങളെ ഏറ്റവും അധികം സ്വർഗത്തിൽ കടത്തുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്, കണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുണ്ടാവുക, സൽസ്വഭാവിയാവുക. അപ്പൊ സൽസ്വഭാവവും തഖ്വയുമാണ് നമ്മളെ പരലോകത്ത് സ്വർഗത്തിൽ കടത്താൻ ഏറ്റവും സഹായകമായ സംഗതി. അതിന് നേരെ മറിച്ചും റസൂലിനോട് ചോദിച്ചു, അൻ അക്സരിമാ യുദ്ഖിലുന്നാസ അന്നാർ, ജനങ്ങളെ ഏറ്റവും അധികം നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽഫമു അൽഫർജ്, കണ്ടോ, വായും ഗുഹ്യസ്ഥാനവും, ഇത് രണ്ടുമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിൽ കടത്തുന്ന കാര്യം. ഇപ്പൊ വായ കൊണ്ട് ചെയ്യുന്ന തെറ്റുകളും ഗുഹ്യസ്ഥാനം കൊണ്ട് ചെയ്യുന്ന ലൈംഗികമായ കുറ്റകൃത്യങ്ങളുമാണ് ധാരാളം ആളുകളെ നരകത്തിലെത്തിക്കുന്നത് എന്ന വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നാവുകൊണ്ട് നമ്മൾ നരകം വാങ്ങുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. മൻ യല്ലു മനുലി മാ ബൈന യഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അലമനുല്ലഹുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർ എനിക്ക് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനത്തെയും എനിക്ക് നന്നായി ഉപയോഗിക്കുമെന്ന് എനിക്ക് വാക്ക് തരുന്നുവെങ്കിൽ അവർക്ക് സ്വർഗം നൽകുന്ന കാര്യത്തിൽ ഞാൻ വാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കാം. അപ്പൊ നാവും ഗുഹ്യസ്ഥാനവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നമുക്ക് ജാമ്യം നൽകാൻ സാധിക്കൽ റസൂല് നമുക്ക് സ്വർഗം തരാൻ വേണ്ടി ജാമ്യം നിൽക്കും എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വഇന്ന സാഹിബ ഹുസ്നിൽ ഖുൽഖി ലയബ്ലുഗു ബിഹി ദറജത സാഹിബി സൗമി വസ്സലാ, സൽസ്വഭാവക്കാരനായ ഒരാൾ അയാൾ അയാളുടെ സൽസ്വഭാവം മുഖേന നോമ്പുകാരന്റെയും നിസ്കാരക്കാരന്റെയും പദവിയിൽ എത്തിച്ചേരുന്നതാണ്. കണ്ടോ, അപ്പൊ ഇബാദത്തുകളിൽ നമ്മൾ നിസ്കാരം നോമ്പൊക്കെ ഉള്ള പ്രധാനമായിട്ട് കാണുക, എന്നാൽ ആ പദവി ഒരാൾക്ക് ലഭിക്കുന്നതാണ് അയാളുടെ സൽസ്വഭാവം കാരണമായി. മാത്രമല്ല, ദുസ്വഭാവികളെ അള്ളാഹു വെറുക്കുന്നതായ പല ഹദീസുകളും കാണാം. ഉദാഹരണമായിട്ട് ഇന്നല്ലാഹു ലയുബ്ഗിദുൽ ഫാഹിഷൽ ബദിയ, കണ്ടോ, ഫാഹിഷ് എന്ന് പറഞ്ഞാൽ അശ്ലീലം സംസാരിക്കുന്നത്, ബദിയ എന്ന് പറഞ്ഞാൽ താഴ്ന്ന സംഗതികൾ പറഞ്ഞാൽ, ഹരന്ത എന്ന വർത്താനം പറയുന്ന ആളുകൾ, ബദാഅത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ തോന്നിയാസം പറയാനാ, അപ്പൊ തോന്നിവാസം പറയുന്ന, അതുപോലെ തന്നെ അശ്ലീലം സംസാരിക്കുന്ന ആളെ അള്ളാഹു വെറുക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുക, അള്ളാഹു വെറുക്കുക, ദുസ്വഭാവങ്ങളെ അള്ളാഹു വെറുക്കുന്നു, സൽസ്വഭാവങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഒരു സലഫിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ റിള, അവന്റെ പൊരുത്തം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുവഴി സ്വർഗവും, റബ്ബിന്റെ വെറുപ്പ്, അതുവഴി നരകം, അതാണ് നാം ഭയപ്പെടുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ സ്വഭാവം നാം രൂപീകരിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്ന് പറയുന്ന പ്രാരംഭ പ്രാർത്ഥന, അതിന്റെ ദീർഘമായ റിവായത്തിൽ കാണാം, അല്ലാഹു മഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അന്ത, வஸ்ரிஃப் அன்னி சய்யிஅஹா லா யஸ்ரிஃப் அன்னி சய்யிஅஹா இல்லா அந்த. அல்லாஹுவே, ஏற்றவும் உத்தமமாய சுபாவத்திலேக்கு நீ எனக்கு வழிகாணிக்கணே, நீ என்னை ஏற்றவும் உத்தமாய சுபாவத்திலேக்கு சேர்க்கணே. காரணம், ஏற்றவும் உத்தமாய சுபாவத்திலேக்கு வழிதெடுக்குவா நீ அல்லாத மற்றாருமில்ல. வஸ்ரிஃப் அன்னி சய்யிஅஹா, மோசமாய சுவாவம் ஞங்களில் நீ நீக்கி களையணே. லா யஸ்ரிஃப் அன்னி சய்யிஅஹா இல்லா அந்த, மோசமாய சுவாவத்தை என்னில் நின்று மாற்றுகையில்ல நீ அல்லாதே. அப்ப நல்ல சுவாவம் நமக்கு நல்கானும் சீத்த சுவாவத்தை நம்மளி இல்லாதாக்கானும் நம்ம பிரவர்த்திக்கிறதோடப்பம் பிரார்த்திக்கையும் வேணும். தாராளமாக நம்ம பிரார்த்திக்கணும். நம்ம ஓரோருத்தரையும் விசாரம், ஞான் நல்ல சுவாவக்காரனான என்ன. பசே நம்ம சுகத்தினோடு சோதிக்கட்டே, நம்ம கூட யாத்திர செய்யுனோடு, நம்மோடு சாம்பத்திக இடபாடு நடத்தினோடு, நம்ம அயல்பக்கத்து தாமசிக்கிறவரோடு இங்கேயொக்கே சோதிச்சாலான நம்ம எத்தமாத்திரம் மெச்சப்பட்ட ஆளான எது நமக்கு மனசிலாகுள்ளு. ஓரோருத்தரும் விசாரம் என்ன, ஞான் முந்திய சுவாவத்தின் ஆளாணுன்னு எல்லாரும் விசாரம். அது நம்ம எந்த செய்யணும், நம்ம அல்லாஹுவினோடு துவா செய்யண்டதுண்டு. நல்ல சுவாவத்தின் வேண்டி, சீத்த சுவாவத்தை ரட்சப்படுவான் வேண்டியும் ரப்பினோடு நம்ம துவா செய்யணும் என்று ஈ சந்தர்ப்பத்தில் பிரத்யேக ஓர்மப்படுத்துகையான. காரணம், நம்ம பிரதிநிதானம் செய்யுன ஆதர்சம் எத்த மகத்தாய ஆதர்சமாகட்டே, அது நம்மளிலூடையாணோ மத்தவரிலேக்கு எத்தது. நம்ம சுவாவம் மோசமானி நாம் பிரதிநிதானம் செய்யுன ஆதர்சம் எத்த மகத்தாயதாயும் காரியல்ல. ஓன் சலபியத்தல்லே, அது இவட கேட்கண்ட, ஓனே எம்மக்கு அறியா வேடக்கு கேட்ட மனசிலே. அது வளர கௌரவுள்ள ஒரு விஷயமாய் தான் நம்ம காணணும். காரணம், நம்ம ஈமானிண்ட பாகமானது. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சோதிக்கப்பட்ட, யா ரசூலல்லாஹ் அய்யுல் இஸ்லாமி அஃதல், இஸ்லாமில் ஏது காரியமான ஏற்றம் ஸ்ரேஷ்டமாயது என்று சோதிச்சப்போ அவிடுந்து கொடுத்த மறுபடி, மன்சலிபல் முஸ்லிமூன மின் லிஸானிஹி வயதிஹி, ஏதொராள் அயளுடைய நாவில் நின்னும் கையில் நின்னும் மட்டு முஸ்லிமீங்க ரட்சப்பட்டுண்டோ அவனான ஏற்றம் உத்தமன். மனசிலே. அப்ப நம்ம நாவு கொண்டுள்ள உபதிரவம் அல்லது நம்ம கை கொண்டுள்ள நம்ம சக்தி கொண்டுள்ள உபதிரவம் அதில் நின்று மட்டு முஸ்லிமீங்களே ரட்சப்படுத்த நமக்கு சாதிக்கணும். அப்பளே நம்ம முஸ்லீம் ஆகுள்ளு. எந்த நாவு கொண்டு ஞாபக மட்டும் முஸ்லிமினு துரோகிக்கெகில் எந்த சக்தி, எந்த சுவாதினம், எந்த பணம், அங்கேயுள்ள எந்த கழிவுகள் கொண்டு ஞாபக மட்டால் துரோகிக்கெகில் ஞான் யதார்த்த முஸ்லீம் ஆகையில் என் மாத்திரல்ல. லா யுஃமினு அஹதுக்கும் ஹத்தா யுஹிப்பு லி அஹீஹி மா யுஹிப்பு லி நஃப்ஸிஹி. ஒராள் தனிக்கு வேண்டி எந்த இஷ்டப்படனோ அது தன் சகோதரனு வேண்டியும் இஷ்டப்படனது வரை நீங்களில் ஒராள் முஃமினாவுகையில். அப்ப நம்ம முஃமினாகணும் என்னுண்டெகில் நாம் நமக்கு எந்த இஷ்டப்படனோ அது நம்ம முஸ்லீம் சகோதரன் மட்டொரு சகோதரனு வேண்டியும் இஷ்டப்படேண்டதுண்டு. மனசிலே, நம்ம நமக்கு எந்த உண்டாகருதென்னு ஆகிரிக்கவோ, நம்மோட ஆளுகளை எங்கே இடபழகணும் நம்ம ஆகிரிக்கவோ, அதுபோல நாம் மட்டவரோடும் இடபழகேண்டது. அதுகொண்டு சல்ஸ்வபாவத்தினுள்ள நம்ம பிரேரண தீனாயிருக்கணும். தீனாயிருக்கணும் நம்ம பிரதான பிரேரண. பின்ன சில ஆளுகளுக்கு விசாரிக்கும், சல்ஸ்வபாவம் என்ன பண்ணா அது சுன்னத்தாய காரியம், நல்லது தான் சல்ஸ்வபாவிய, இத்திர பரலொன்னல்ல என்ன ரூபத்தில் அது எடுத்தா கூலி உண்டு ஒழிச்சா குற்றல்ல என்ன பண்ண போலத்தை கேவல சுன்னத்தாயிட்டு நம்ம அதை காணுது. நிஷித்தமாய ஒரு சுவாவம், ஹராமாய ஒரு சுலூக்கு, அது ஒரிக்கலும் ஒரு செலஃபியுடைய அடுத்துண்டாகாம் பாடில்ல. மனசிலே. அதுபோல தான் நிர்பந்தமாயும் உதாரணம் சதி, வஞ்சன, அநீதி, அக்ரமம் இதுன்னு ஒரிக்கலும் உண்டாகும் பாடில. அப்ப ஈ பிசினஸ் ரங்கத்தொக்கெ நல்ல தாடியும் வச்சு வசம் கயற்றி கொடுத்துட்டு ஆளுகளில் இருந்து ஷேர் விரிக்கும், வெண்ட தாடி வந்துட்டு ஆளுகள் பைச கொடுக்கும், வன் அங்கே ஒரு பிசினஸ் தான் உண்டாவில. குறே காலம் கழிஞ்சிட்டு நம்மளவன் தாடியொக்கே விசாரிச்சு எழுதி வாங்கியதும் கூட இல்ல என்பது. மனசிலே, ஆளுகளை பற்றிக்க. அப்ப செலஃபியாய் நடந்துட்டு செலஃபியாய் அபினிச்சிட்டு ஆளுகளை பைச பற்றிக்க, பிசினஸும் ஷேர்ன்னு பண்ணிட்டு சேர்க்க, அங்கே பிசினஸ் தான் உண்டாவில. அது வேற ஒராளேக்கு ஷேர் வாங்குனது இவருக்கு பின் லாபவீதம் கண்டு கொடுக்கும். லாபம் உண்டானே கச்சவடம் நடக்கண்டே. ஈ ரூபத்தில் ஆளுகளை பற்றிக்கிற சுவாவங்கள். அப்ப அது அங்கத்தை காரியங்கள் ஒன்னும் ஒரிக்கலும் ஒரு செலஃபியுடைய அடுத்து உண்டாகானே பாடில்ல. அதுபோல தான் நிர்பந்தமாயும் உண்டாயிருக்கேண்ட சுவாவங்கள், அது ஒரு செலஃபிக்கு நிர்பந்தம் உண்டாகணும். இப்ப மாதாபிதாக்களோடு நன்மை செய்யுக, மாதாபிதாக்களோட பட்சே ஹுராஃபி ஆயிருக்கும். மனசிலே, ഒരുപാട് വടക്ക സ്വഭാവങ്ങൾ നമ്മൾ അമ്മാക്കും പാപ്പാക്കും ഉണ്ടാവും. പക്ഷെ പറ്റുമോ? ഭൗതിക ജീവിതത്തിൽ അവരോടുള്ള കടമകളില്ല, നിർവഹിക്കാതിരിക്കാതെ തടസ്സാണോ? വസാഷി ബഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, കണ്ടോ, ദുനിയാവിൽ അവരോട് നീ രണ്ടുപേരോടും നല്ല നിലക്ക് സഹവസിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പലയിടത്തുള്ളവൻ സെലഫിയായതോടുകൂടി പിന്നെ എന്നെ തിരിഞ്ഞോക്കാണ്ടായി എന്ന് ഉമ്മ പറഞ്ഞാൽ അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞാൽ അത് വലിയ ദുരന്തം തന്നെയാണ്. ഉമ്മാനോട് ഉപ്പാനോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. അവർക്ക് ചിലപ്പോൾ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും, അവരൊറ്റയടിക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾക്ക് ഇപ്പൊ ഇത്ര നേരത്തെ സെലഫിയത്ത് മനസ്സിലായ പോലെ അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് ടൈം കൊടുക്കണ്ടേ? നമ്മള് അവർക്ക് കുറച്ച് സാവകാശം കൊടുക്കണ്ടേ? അവർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇത്ര കാലം കേട്ടതും പറഞ്ഞതും അനുഭവിച്ചതും അത് തെറ്റാണെന്ന് ഒരൊറ്റ നിമിഷം നിങ്ങൾ പറഞ്ഞാൽ ബോധ്യാവോ? ബോധ്യാവൂല. അതുകൊണ്ട് എന്ത് വേണം? അതിനുള്ള ഒരു സാവകാശം നമ്മൾ അവർക്ക് നൽകുകയും രണ്ടരക്ക സ്വന്നസ്കരിച്ച സ്വന്നത്ത് സ്കരിച്ചിട്ടേ ഇരിക്കാം കേട്ടോ. അതവിടെ വരുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കണം, അവിടെ ഒരു സ്റ്റൂൾട്ട് അവിടെ ഇരുന്നോളി. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം. അപ്പൊ കുടുംബബന്ധം പാലിക്കല്, അതുപോലെ തന്നെ വാപ്പയമ്മയും നോക്കൽ. ഇപ്പൊ ചില ആളുകള് എൽമ പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് പോവുക, വാപ്പാനും ഇമ്മാനിയും ഒരു ശ്രദ്ധയില്ല, എവിടേക്കാ പോണെന്നും കൂടിയില്ല, അങ്ങോട്ട് മുങ്ങലാണ്. പിന്നെ യമനിലെത്തിയെന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെത്തിയെന്നൊക്കെ പിന്നെ കത്ത് വരലോ അല്ലെങ്കിൽ മെസ്സേജ് വരലോ ആണ്. അവിടെ ഉപ്പാനോടും ഉമ്മാനോടും അവന് കടമല്ലേ? ഇവൻ ഫറളായ എൽമ പഠിക്കാനല്ല പോണത്, നിസ്കരിക്കാനും നോമ്പെടുക്കാനും അത്യാവശ്യ എൽമ പഠിക്കാനാണെങ്കിൽ അതിന് ഉമ്മാന്റെ ബാപ്പാന്റെ സമ്മതം വേണ്ട, അതിനിപ്പോ തൽക്കാലം അവിടെ പോണൊന്നുമില്ല. അതിനപ്പുറത്തുള്ള എൽമ പഠിക്കാനാണ് അവൻ പോകുന്നത്. പക്ഷെ അവന്റെ ഉപ്പാനോട് കടമല്ലേ? ഉമ്മാനോട് കടമല്ലേ? ഉപ്പാനും ഉമ്മാനെയൊക്കെ പെരുവഴിയിലാക്കിയിട്ട് അവരോടൊന്നുള്ള യാതൊരു കടമയും നിർവഹിക്കാതെ അങ്ങോട്ട് വണ്ടി കയറുക, മുങ്ങ. യഥാർത്ഥത്തില് സമ്മതം ചോദിക്കല് പോട്ടെ, എവിടുക്ക പോണെന്ന് അറിയണ്ട, അവസാനം പോലീസ് വീട്ടിൽ വരികയാണ്, നിങ്ങളെ മോനെ കാണാനില്ല എന്ന് പരാതി ഉണ്ടല്ലോ, എവിടെയാവും പോയത്, എവിടെയാവും പോയത്, എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുക. ഇപ്പൊ പടന്നേന്ന് 10-20 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ പോയിട്ട് പോണോൽക്ക് പോയാൽ മതി, പക്ഷെ ഇവിടെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? അവർ പോയത് ഏതോ തീവ്രവാദ സംഘടനയിലേക്കോ മറ്റോ ആയിരിക്കാം, പക്ഷെ ഇത് വീട്ടുകാരെന്ത് പഴച്ചു? വീട്ടുകാർ ചോദ്യം ചെയ്യലുകൾക്കും അതുപോലെ തന്നെ വിസ്തരിക്കലുകൾക്കും ഒക്കെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കയറിയിറങ്ങി ഓരോരുത്തരും വന്ന് ചോദ്യം ചെയ്യാണ്. ഇതൊക്കെ ഒരു മകനെ കൊണ്ടുണ്ടായ പീഡനമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മാതാപിതാക്കളോട് നന്മ കാണിക്കുക, കുടുംബബന്ധം ചേർത്തുക, ഇതൊക്കെ നിർബന്ധമായും ഒരു മുസ്ലിമിൽ ഉണ്ടാകേണ്ട സ്വഭാവമാണ്. അതൊരിക്കലും നമുക്ക് ഇല്ലാതെ പോകരുത്. പല ആളുകൾക്കും അങ്ങനെയാണ്. സലഫിയത്തങ്ങ് കയറിയ ഉപ്പാക്ക് പിന്നെ പൈസ കൊടുക്കൂല, ഉമ്മാനെ നോക്കൂല, അവരൊക്കെ ഖുറാഫികളാണ്. ശരി, ഖുറാഫിയല്ല, കാഫിറാന്ന് വെച്ചോ, ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ്, നീ ഇങ്ങ് മുസ്ലിം ആയതാ, എന്നാ നോക്കണ്ടേ? ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, അച്ഛനും അമ്മയും വന്നിട്ടില്ല, എന്നാലോ? എന്നാലും അവരോടുള്ള നബിന്റെ കാലത്തൊക്കെ അപ്പൊ അങ്ങനെയാണല്ലോ, സഹാബികൾ ഇസ്ലാമിലേക്ക് വരുന്നു, വാപ്പിയമ്മയും അപ്പുറത്തായിരിക്കും. എന്നിട്ട് ചില സഹാബികള് അവർക്ക് ചെലവിന് കൊടുക്കുന്നത് നിർത്തി. അവർ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കാനാവുമല്ലോ, ഇനി മോന്റെ ചെലവ് കിട്ടണമെന്നുണ്ടെങ്കിൽ മോന്റെ ആദർശം ഞാൻ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ അവരെ ഇസ്ലാം ആകാൻ നിർബന്ധിക്കുന്നതിനു വേണ്ടി അവർക്ക് നൽകുന്ന സാമ്പത്തിക സൗകര്യങ്ങൾ കുറയ്ക്കുക. അപ്പൊ അള്ളാഹു ആയത്തിറക്കി, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, സാമ്പത്തിക സൗകര്യങ്ങൾ കുറക്കാൻ പാടില്ല. അവരെ ഹിദായത്തിലാക്കുക എന്ന് നിന്റെ ബാധ്യതയല്ല. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിറക്കി, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് അത് സൂറത്തുൽ ബഖറയിലുള്ള ആയത്ത. നമ്മള് ചെലവിന് കൊടുക്കുന്നത് ചുരുക്കിയിട്ട് അവരെ ഇസ്ലാമാകാൻ നിർബന്ധിച്ചപ്പോ അതുപോലെ നിങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായും നമ്മളിൽ ഉണ്ടാകേണ്ട സൽക്കർമ്മങ്ങൾ അത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതല്ലാത്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റുകളുണ്ടല്ലോ, അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് അത് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി ഇതിന് പുറമെയുള്ള മുസ്തഹബായ നല്ല നല്ല സ്വഭാവങ്ങൾ, അഫ്ളലായ സ്വഭാവങ്ങൾ, അതൊന്നും കേവലം സുന്നത്തായിട്ട് നമുക്ക് തള്ളിക്കളയേണ്ടതല്ല. കാരണം സ്വഭാവം എന്ന് പറയുന്ന സമൂഹത്തിൽ അത് മുഖേന ഒരുപാട് ഒരുപാട് നന്മകൾ വളരേണ്ടതുണ്ട്, സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് നന്മകളെ ഉണ്ടാക്കുന്ന സൽസ്വഭാവങ്ങൾ അത് കേവലം സുന്നത്തായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ നമുക്കുള്ള മാതൃക. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാ രംഗത്തുമാണ്. അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പ്രിയ പത്നി ആയിഷ ബീവി കൊടുത്ത ചുരുങ്ങിയ മറുപടിയുണ്ട്. എന്താത്? കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. റസൂലുള്ളാന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ സ്വഭാവങ്ങളും അവിടുത്തെ ജീവിതത്തിൽ ഒത്തിണങ്ങിയിരുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഉമ്മാനോട് അല്ലെങ്കിൽ ഉപ്പാനോട് നമ്മുടെ ഭാര്യയോട് ചോദിക്കാൻ, എങ്ങനെയാ മൂപ്പരെ സ്വഭാവം എന്ന് ചോദിച്ചാ, അതൊന്നിപ്പോ പറയാക്ക നല്ല കാര്യമൊക്കെ താടിയൊക്കെ വെച്ചാണ് ചിലച്ചൊക്കെ തന്നെയാണ് സ്വഭാവം വളരെ പോക്ക. ഭാര്യ പറയും, ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല, ഞാൻ മൂപ്പരെ കഞ്ഞിയും കുടിച്ച് ജീവിക്കുന്ന ആളല്ലേ, ഞാൻ പറഞ്ഞിട്ടതൊരു അതപകടാകണ്ട, നിങ്ങൾ വേറെ ആരുടെയും ചോദിച്ചോളി എന്ന് പറയും. അപ്പൊ നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടുകാർക്കുള്ള സർട്ടിഫിക്കറ്റാ അത്, നമ്മുടെ അയൽവാസിക്കുള്ള സർട്ടിഫിക്കറ്റാ അത്, അത് വളരെ മോശമല്ലേ. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നോ അവിടൊക്കെ നമ്മൾ എത്തണം. ബുഇസ്തുലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ആദരണീയ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, അനസ് റളിയല്ലാഹു അൻഹു നബിയുടെ സേവകനായിരുന്നു, സെർവന്റായിട്ട് ജോലിത. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ര സിനീൻ, പത്ത് വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സേവനം ചെയ്തു. ഫമാ ഖാലലി ഉഫ്ൻ ഖത്തു, ഒരിക്കലെങ്കിലും ഛെ എന്നൊരു വാക്ക് അവിടെ എന്നോട് പറഞ്ഞിട്ടില്ല. വമാ ഖാലലി ശൈഇൻ സനഅതുഹു ലിമ സനഅതുഹു, ഞാനൊരു കാര്യം ചെയ്തിട്ട് എന്തിനാ അനുസരിച്ച് നീ അങ്ങനെ ചെയ്തേ എന്ന് റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല. വലാലി ശൈഇൻ തറക്തുഹു, ഒരു കാര്യം ഞാൻ ചെയ്യാതെ വിട്ടിട്ട് ലിമ തറക്തഹു, നീ എന്തേ അത് ചെയ്തില്ല, നീ എന്തേ അത് ചെയ്യാതെ വിട്ടത് എന്നും എന്നോട് ചോദിച്ചിട്ടില്ല. വഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവമുള്ള ആളായിരുന്നു. കണ്ടോ, ഇതാരാ പറയുന്നത്? പത്ത് കൊല്ലം നബിക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സർട്ടിഫിക്കറ്റ് അത്. ഛേ എന്നൊരു വാക്ക് ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എന്തിനേ ചെയ്തു എന്നും, ഒരു കാര്യം ഞാൻ ചെയ്യാതെ വിട്ടതുകൊണ്ട് എന്തേ ചെയ്തില്ല എന്നും എന്നോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. അത് നബിന്റെ മാത്രം സ്വഭാവമല്ല, ആരെയും കൂടി സ്വഭാവ, അനസിന്റെയും കൂടി സ്വഭാവമാണ്, അനസ് റളിയല്ലാഹുവിന്റെ കൂടി സ്വഭാവമാണ്. ആ നിലക്കുള്ള സാമൂഹ്യ ബന്ധങ്ങൾ നമുക്കുണ്ടോ? നമ്മളാളുകൾ ഇന്ന് ഹജ്ജിന് പോവും, വളരെ ആഘോഷത്തിൽ ഒപ്പം ഒരു കവറിൽ കൊടുത്ത് അവസാന ഹജ്ജിന്, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു മരിച്ചോളൂ അവനായിട്ട് ഒരു ബന്ധമല്ല എന്നറിയും. കാരണം 30-35 ദിവസം അവനെ പൊറുപ്പിച്ചത് എനിക്ക് ആലോചിച്ചൂടാ എന്ന് പറയും അല്ലേ. ഒരാൾ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞപ്പോ എമറല്ലാൻ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് അയാൾ എങ്ങനെ അറിയാം, പള്ളിയിൽ നിക്കരിക്കാൻ പറ്റുന്ന കണ്ടിട്ടാ ആള് നല്ല ആരും, നിങ്ങൾ അയാളേറ്റ് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ, നിങ്ങൾ അയാളെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അയാളെ കൂടെ താമസിച്ചിട്ടുണ്ടോ, ഈ മൂന്ന് സ്വഭാവത്തിലൂടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാമ്പത്തിക ഇടപാട് നടത്തി നോക്കണം, കൂടെ താമസിച്ചു നോക്കണം, കൂടെ യാത്ര ചെയ്തു നോക്കണം, അപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം പുറത്തു വരാം. മറ്റേ പള്ളിക്ക് എങ്ങനെ കാണുന്ന വിളിച്ച് കാണിച്ച് അങ്ങോട്ട് പോയാൽ ഓന്റെ കൂടെ ഒന്ന് ജീവിച്ചു നോക്കണം ഓന്റെ സ്വഭാവം മനസ്സിലാകണമെങ്കിൽ. അപ്പൊ അതാണ് നമ്മുടെയൊക്കെ സ്വഭാവം, നമുക്കൊരു മുഖം ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ ആളുകളെ കാണുമ്പോൾ ജനങ്ങളെ കൂട്ടത്തിലൊക്കെ വരുമ്പോൾ ഒരു നല്ല സ്വഭാവം, പക്ഷെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോയാൽ നമ്മൾ ബടക്ക് സ്വഭാവം. ചില ആളുകളുണ്ട് വീട്ടിൽ നല്ല സ്വഭാവക്കാരനായിരിക്കും, പുറത്ത് വളരെ മോശമായിരിക്കും. വേറെ ചില ആള് പുറത്ത് വളരെ മാന്യനായിരിക്കും, വീട്ടിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഭാര്യയോടും കുട്ടിയോടും ഉമ്മാനോടും ഒക്കെ ബടക്ക സ്വഭാവമായിരിക്കും. ഇത് രണ്ടും ഒരു മുസ്ലിമിന് പാടില്ല. ഒരു മുസ്ലിമിന് ഒരു മുഖേ പാടുള്ളൂ, അവന് പിന്നെ രണ്ട് മുഖം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സൽസ്വഭാവത്തിന്റെ ഉടമകളായി മാറണമെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, സഹാബത്തിന്റെ ചരിത്രം അതൊക്കെ ഇടക്കിടക്ക് നമ്മൾ വായിക്കണം, മനസ്സിലായില്ലേ? അപ്പോഴേ നമുക്ക് ശരിയായ സ്വഭാവം മനസ്സിലാവുള്ളൂ. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ ഏറെ മികച്ചു നിന്നൊരു സ്വഭാവമാണ് വിനയവും അതുപോലെ വിട്ടുവീഴ്ചയും മാപ്പും കാരുണ്യവുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എഴുതിയ ആളുകൾ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ ഏറെ എടുത്തു പറഞ്ഞ കാര്യമാണ് റസൂലുള്ളാന്റെ കാരുണ്യവും അവിടുത്തെ വിശാല മനസ്കതയും അവിടുത്തെ വിട്ടുവീഴ്ചാ മനോഭാവവുമൊക്കെ. അത് ശത്രുക്കളെപ്പോലും അതിശയിപ്പിച്ചിട്ടുണ്ടെന്ന് ശത്രുക്കൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുള്ള അറബികൾ പരുക്കൻ പ്രകൃതക്കാരായിരുന്നു. പക്ഷെ ആ പരുക്കൻ പ്രകൃതക്കാരായിരുന്ന അറബ് സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ആകർഷിച്ചതിൽ ഒരു വലിയ പങ്ക് അവിടുത്തെ സ്വഭാവത്തിനുണ്ടായിരുന്നു. അത് ഖുർആനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു പറയാണ് സൂറത്ത് ആൽ ഇംറാനിലെ 159-ാമത്തെ ആയത്തിൽ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. നിന്റെ റബ്ബിന്റെ കാരുണ്യത്താൽ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്താൽ നീ അവരോട് സൗമ്യമായി പെരുമാറി, കണ്ടോ, വളരെ മൃദുലമായി പെരുമാറി. വലവ് കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി, കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നു നീ എങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക, അവർ നിന്റെ ചുറ്റുനിന്നും പിരിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും അവർ ഒത്തുകൂടാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയ വിശാലതയും അവിടുത്തെ കാരുണ്യം നിറഞ്ഞ സ്വഭാവവുമായിരുന്നു. എന്നിട്ട് റസൂലിനോട് അല്ല പറയാണ്, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് മാപ്പ് കൊടുക്കുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുക, വശാബിർഹും ഫിൽ അംരി, കാര്യങ്ങളിൽ അവരോട് നീ കൂടിയാലോചന നടത്തുക, കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തണം എന്ന് പറഞ്ഞ ശേഷം നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുലാക്കുക. അപ്പൊ കൂടിയ ഏത് കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴും ആ കാര്യത്തിൽ പരിചയമുള്ള നല്ല സ്വഭാവക്കാരായ ആളുകളുമായിട്ട് മുശാവറ ചെയ്യണം, ഒന്ന് മശൂറ ചെയ്യണം. എന്നിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പിന്മാറാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൂടിയാലോചന ചെയ്തിരുന്നു. കൂടിയാലോചനയിലൂടെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും പിന്നെ അതിന് പിന്നോട്ട് പോകാതെ തവക്കുലാക്കി മുന്നോട്ട് പോവുകയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സ്വഭാവം എന്തുമാത്രം ആ നാട്ടിലെ ആളുകളെ സ്വാധീനിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൃദുലമായ സൗമ്യമായ ആ സ്വഭാവം ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? അത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ട കാര്യമാണ്. വിട്ടുവീഴ്ച മനസ്ഥിതി, മാപ്പ് കൊടുക്കൽ, ക്ഷമിക്കൽ, പൊറുക്കൽ സാരല്ല എന്ന് പറയൽ നമ്മൾക്കുണ്ടോ? ഇല്ല പലർക്കും. നമ്മൾ പലപ്പോഴും പകരം വീട്ടിൽ തന്നെ ചീഞ്ഞാം, ഇന്ന് കഴിഞ്ഞിലേക്ക് നാളെ മരിച്ചിനിയിലടക്ക് ഞാൻ അതിന് പകരം വീട്ടിൽ തന്നെ നിൽക്കുള്ളൂ. പ്രതികാര മനസ്ഥിതി, പ്രതികാര വാഞ്ചിയോടുകൂടി ഓരോ ദിവസവും നമ്മൾ അന്നാ ചെയ്തെന്ന് പകരം വീട്ടിൽ നിന്ന് ചാൻസ് കിട്ടില്ല, ചാൻസ് നോക്കി നടക്കുക ഞാന് എന്ന് രാത്രി അതാ നമ്മളെ ചെയ്യുന്നത്. പകരം വീട്ടാൻ എന്താണ്? അങ്ങനെയാണോ യഥാർത്ഥത്തില് നമ്മൾ വേണ്ടത്? ഒരു സഹാബി സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സഹാബി പലരും അയാളുടെ പിന്നാലെ കൂടി, എന്താ ഇയാൾ സ്വർഗത്തിലാണെന്ന് അറിയാനുള്ള കാരണം? അങ്ങനെ കുറെ നിരീക്ഷിച്ച് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നത് കാണുന്നില്ല. അപ്പൊ പറഞ്ഞു, അല്ല നിങ്ങൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെങ്ങനെ നോട്ട് ചെയ്യായിരുന്നു, എന്താ നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യണത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ആരോടും ഒരു വിരോധവും മനസ്സിൽ വെക്കാതെയാണ് ഞാൻ ഉറങ്ങാറുള്ളത്. മനസ്സ് വളരെ ക്ലീൻ ആയിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. അങ്ങനെയാണോ നമ്മൾ ഉറങ്ങാറുള്ളത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒരുപാട് ഒരുപാട് വിശാലമാകേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യവും വിട്ടുവീഴ്ചയും മാത്രം നമ്മൾ വിഷയാക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു ക്ലാസ് എടുക്കാൻ മാത്രമുണ്ട്. അത്രമാത്രം വിട്ടുവീഴ്ച ചെയ്ത മാപ്പ് കൊടുത്ത ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം ഉപദ്രവം ചെയ്തവരാ മക്കക്കാരി നബിയെ? മുഖത്ത് തുപ്പിയിട്ടില്ലേ? കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലേ? അവസാനം വീട് വളഞ്ഞില്ലേ കൊല്ലാൻ വേണ്ടി? ചീഞ്ഞഴിഞ്ഞ കുടൽമാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ കഴുത്തിൽ കൊണ്ടുവന്നത്, കഴുത്ത് തലവൊന്തിക്കും, ഒരു ഒട്ടകത്തിന്റെ കുടൽമാല ഒന്നിച്ചു വന്നിട്ട് ഒരു മനുഷ്യൻ തലവൊന്തിക്കാൻ പറ്റുമോ? എന്നിട്ട് അവർ കൈകൊട്ടിച്ചിരിക്കുക, അവസാനം ഫാത്തിമാ ബീവി വന്നിട്ട് അത് എടുത്തു മാറ്റിയത് അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, അതുപോലെ വാള് കൊളത്തി ഒരു മരത്തിൽ കൊളത്തി വെച്ചിട്ട് അതിന്റെ താഴെ കടന്നിറങ്ങുമ്പോ വന്നിട്ട് വാളെടുത്തിട്ട് ആ വാളിങ്ങെടുത്തിട്ട് മുഹമ്മദെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്, ആരുണ്ട് നിന്നെ രക്ഷിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അയാൾക്ക് മാപ്പ് കൊടുത്തു. ഇങ്ങനെ മാപ്പ് കൊടുത്ത ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിലുള്ള വിട്ടുവീഴ്ചയും മാപ്പാക്കലും നമ്മുടെ ഭാഗത്തുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഫല്ലുൻ ഖലീലുൽ ഖൽബാണോ, പരുഷ സ്വഭാവിയും കഠിന ഹൃദയന്മാരുമാണോ എന്ന് നാം ചിന്തിക്കുക. വമൻ ലാ യർഹം ലാ യുർഹം, കണ്ടോ, കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയില്ല. നമ്മൾ അങ്ങോട്ട് കരുണ കാണിച്ചാലേ അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് കരുണ കാണിക്കുകയുള്ളൂ. ഒരു കാര്യം
മാത്രം ഓരോ സ്വഭാവങ്ങളും ഞാൻ വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ അതിന് മാത്രമായിട്ട് സമയം വിടും, നമുക്ക് ഇൻഷാല്ലാ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. ഇത് ഏതൊരാളെ നാം അഭിമുഖീകരിക്കുമ്പോഴും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. ഓൻ സെൽഫി അതിനു ശേഷം എന്റെ മോന്തത്ര ഉണ്ടാവും, ആരെ കണ്ടാലും ഇങ്ങനെ. എന്താ അതിന്റെ ആവശ്യം? എന്തൊന്ന് പുഞ്ചിരിച്ച അതിന് ടാക്സ് ആയിട്ട് കൊടുക്കണോ? ഒന്ന് ചിരിച്ചു കിട്ടൂല ചില മനുഷ്യന്മാര്. എന്താ സുഹൃത്തെ ഒന്ന് ചിരിച്ചാല്? ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈആ, നീ സൽക്കാര്യങ്ങളിൽ ഒന്നിനെയും നിസാരമായി കാണരുത്. വലവൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ് പത്രിപ്പൊട്ടി വജ്ഹിൻ തൽഖ്, പ്രസന്നമായ ഒരു തെളിഞ്ഞ മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കുന്നത് പോലും അതുപോലും ഒരു പുണ്യമാണ്, അതിനുപോലും കൂലിയുണ്ട്. എന്താ നമുക്കൊന്ന് ചിരിച്ചാല് എന്തെങ്കിലും സംഭവിക്കുമോ? സുഹൃത്തുക്കളെ, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകാരിമുൽ അഖ്ലാഖ് എന്ന ഒരു പ്രസംഗം പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ 33-ാമത്തെ പേജിൽ അദ്ദേഹം ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സൽസ്വഭാവത്തിന്റെ മൂന്ന് അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നതാണ് തലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാല്, മുഖം ചുളിക്കാതെ നല്ല പ്രസന്ന മുഖത്തോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കുക എന്നത്. അതിനെ സംബന്ധിച്ചറിയാൻ പറയാണ്, ഫതലാഖത്തുൽ വജ്ഹി തുദ്ഖിലു സുറൂറ അലാ മൻ ഖാബലക, നിന്റെ മുഖം പ്രസന്നമായിരിക്കുക എന്നത് നീ ആരുമായി അഭിമുഖീകരിക്കുന്നോ അവരെ മനസ്സിൽ സന്തോഷമുണ്ടാക്കും. വഅലാ മനിസ്തജഹലക, നിന്റെ നേരെ വരുന്നവർക്കും. വതൂജിബുൽ മവദ്ദത്ത വൽ മഹബ്ബ, അത് ഇങ്ങോട്ട് സ്നേഹവും അതുപോലെ തന്നെ അടുപ്പവും ഉണ്ടാക്കും. വതൂജിബു ഇൻശിറാഹ സദ്രി മിൻക വമിമ്മൻ യുഖാബിലുക വജർബ് തജിദ് അണ്ടോ. അത് ഈ തലാഖത്തുൽ വജ്ഹ് പ്രസന്ന മുഖമായിരിക്കുക എന്നത് നിന്നിൽ നിന്നും നിന്റെ ഹൃദയം വിശാലമാകുവാനും നീ ആരെ നേരിടുന്നുവോ അവർക്കും ഹൃദയവിശാലതയുണ്ടാകുവാനും അത് കാരണമാകും. ഇത് നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്, നിനക്കതിന്റെ ഗുണം കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പൊ നമ്മളൊന്ന് പുഞ്ചിരിക്കുക, നമ്മളൊന്ന് മുഖം ചുളിക്കാതെ നമ്മളൊന്ന് പ്രസന്ന മുഖത്തോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കുക. എന്നൊരു ഷേഖ് പറയാ, ലാക്കിൻ ഇദാ കുന്ത അബൂസൻ ഫഇന്നന്നാസ യംഫിറൂന മിൻക, നീ എപ്പോഴും മുഖം ചുളിച്ചവനാണെങ്കിൽ ജനങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകും, വെറുത്തുപോകും. വലയൻ ശരിഹൂന ബിൽ ജുലൂസ് ഇലൈക, നിന്റെ കൂടെ നിന്നിരിക്കാൻ പോലും അവരുടെ മനസ്സിന് വിശാലതയുണ്ടാവില്ല. വലാബി തഹദ്ദുസി മഹക്ക, നിന്നോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. വറുബമാ തുസാബു ബിൽ മറലിൽ ഖതീർ, മാത്രമല്ല നിനക്ക് തന്നെ ഗുരുതരമായ ഒരു രോഗം വരും. ബഹുബമായി സമ്മാബില്ലത്ത്, അതിന് ടെൻഷൻ എന്ന് പറയാ. എല്ലാരോടും ദേഷ്യം, ഇവരൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ മാത്രം ഇങ്ങനെ ആയിട്ടില്ലല്ലോ, ഇതിങ്ങനെ ബലം പിടിച്ച് നടക്കുക, എന്തൊരവസ്ഥ ആലോചിച്ചോക്കൂ. അതിന്റെ ആവശ്യം എന്താ സുഹൃത്തെ? ഫൈൻ നെൻഷറാഹ സദരി വതലാഖത്തൽ വജ്ഹി മിൻ അൻജഇൽ അഖാഖിരിൽ മാനിഅത് മിൻ ഹാദദ്ദ, ഈ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ മരുന്ന് എന്ന് പറയുന്നത് ഹൃദയം ഒന്നല്പം വിശാലമാവുക, നമ്മുടെ മുഖം ഒന്ന് പ്രസന്നമാവുക എന്നതാണ്. അതുകൊണ്ടാണ് വലിഹാദ യൻസഹുൽ അത്തിബാഉ മനുബ്തലിയ ബിഹാദദ്ദ ഇബൻ യബ്തഇൽ അമ്മാ യസീറു വയഗ്ലിബു, ഈ രോഗം, ഈ ടെൻഷൻ രോഗം, സമ്മർദ്ദ രോഗം ബാധിച്ച ആളുകളോട് ഡോക്ടർമാര് പറയല്, നിങ്ങൾ നിങ്ങൾക്ക് കോപമുണ്ടാക്കുന്ന കാര്യം, നിങ്ങളെ ഇളക്കിവിടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ അകന്നു നിൽക്കണം. ലിയന്നദാലിക യസീദു ഫീ മറലിഹി, കാരണം അത് അയാളുടെ രോഗം വർദ്ധിപ്പിക്കും. ഫതലാഖത്തുൽ വജ്ഹി തഖ്ലി അലാ ഹാദൽ മർദ്, എന്നാൽ പ്രസന്ന മുഖത്തോടുകൂടി ഇരിക്കുക എന്നത് ഈ രോഗത്തെ ഇല്ലാതാക്കും. ലിയന്നൽ ഇൻസാന ബിദാലിക യകൂനു മുൻശരിഹ സദരി മഹബൂബൻ ലിൽ ഖൽഖി, കാരണം മനുഷ്യൻ ഇത് മുഖേന ഹൃദയവിശാലതയുള്ളവനും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനുമായി മാറുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവരും ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുകയും എന്നിട്ട് അതിനനുസരിച്ച് നമ്മളിൽ മാറ്റമുണ്ടാക്കുകയും വേണം. ഇപ്പൊ സമൂഹത്തിൽ ലയിക്കരുത്, ചീത്ത ആളുകളുമായി കൂട്ടുകെട്ടുണ്ടാക്കരുത്, നല്ല ആളുകളുമായി കൂട്ടുകൂടണം എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം സമൂഹത്തിൽ എല്ലാവരെയും വെറുത്ത് അവരെയൊക്കെ ബഹിഷ്കരിച്ച് മാറി നിൽക്കാന്നുള്ളതാണോ? മുസ്ലിമീങ്ങളുമായി ഇടപഴകുമ്പോ, മനുഷ്യരുമായി ഇടപഴകുമ്പോ അവരിൽ പല സ്വഭാവക്കാരുണ്ടാവും, പല തരക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ മക്കളും ഒരേ സ്വഭാവമാണ്. ഒരു ഉപ്പാന്റെ മക്കൾക്ക് അഞ്ച് തരം സ്വഭാവമായിരിക്കും. ആ അഞ്ച് സ്വഭാവത്തോടും ബാപ്പിയമ്മ അണങ്ങുന്നില്ലേ? അപ്പൊ നമ്മളെ ജേഷ, ഓന്റെ സ്വഭാവം എനിക്ക് എന്റെ ജേഷനാണ്, ജേഷൻ അങ്ങനെ സ്വഭാവമാണ്, അപ്പൊ അതിനനുസരിച്ച് നിൽക്കുക. മറ്റേ അനിയൻ, ഓൻ അങ്ങനെ സ്വഭാവം, അതിനനുസരിച്ച് നിൽക്കുക. അങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ കുടുംബജീവിതം പൊട്ടിപ്പോവില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അൽ മുസ്ലിമുല്ലദീ യുഖാലിത്തുൽ മുസ്ലിമീന വയസ്ബിറു അലാ അദാഹും, മുസ്ലിമീങ്ങളോട് കൂടിക്കലരുകയും എന്നിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന ശല്യങ്ങളെ സഹിക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ്. ഖൈറുൻ മിനൽ മുസ്ലിമില്ലദീ ലാ യുഖാലിത്തുൽ മുസ്ലിമീന വലാ യസ്ബിറു അലാ അദാഹും, മുസ്ലിമീങ്ങളോട് ഇടപഴകാതിരിക്കുകയും എല്ലാത്തും വേറിട്ടു ഒരാളേറ്റ് ഒരു ബന്ധമല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുക. കല്യാണത്തിന് എന്നാലും ഓനൊരു മൂലക്കെ, എവിടെ ചെന്നാലും ഓനൊരു മൂലക്കെ, അങ്ങനെ ആളുകളേറ്റ് ബന്ധപ്പെടാതെ നിന്നിട്ട് അവരിൽ എന്തെങ്കിലും ശല്യം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ജനങ്ങളുമായി ബന്ധപ്പെടാതിരിക്കുകയും ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശമങ്ങളെ സഹിക്കാതിരിക്കുകയും ചെയ്യുന്ന മുസ്ലിമിനേക്കാൾ ഉത്തമൻ ആരാണ്? ജനങ്ങളുമായി ഇടപഴകുകയും എന്നിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ സഹിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇന്ന് ഒരാൾ സലഫിയത്തിലേക്ക് വന്നാൽ അയാൾ ആദ്യം ചേച്ച ആ നാട്ടിലെല്ലാവരും കണ്ട് ബഹിഷ്കരിക്കുക, പറ്റുമെങ്കിൽ ഒരു മൂന്നോ നാലോ സെന്റ് സ്ഥലം വാങ്ങി ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി, അതോടെ ആ നാട്ടിൽ അയാൾ ഒറ്റപ്പെട്ടു, പിന്നെ ഒരു മനുഷ്യനിട്ട് ഒരു ബന്ധമല്ലാതെയാവും. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്? ഇപ്പോ തൗഹീദ് അംഗീകരിക്കുന്ന, സുന്നത്ത് അംഗീകരിക്കുന്ന, പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഖുറാഫാത്തില്ലാത്ത, ശിർക്കില്ലാത്ത, ബിദഅത്തില്ലാത്ത, അങ്ങനെയുള്ള ആളുകളോട് പോലും നമുക്ക് ബന്ധമുണ്ടാവുന്നില്ല. അവരേതെങ്കിലും മതസംഘടനയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ നമ്മൾ എന്ത് പറയും? അവനെ നമ്മൾ മുബ്തദീനെ പോലെ കണക്കാക്കിയിട്ട് അവനെ ഹജർ ചെയ്യണം, ബഹിഷ്കരിക്കണം എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടുകൂടി അവരോടുള്ള ദൈവത്തിന്റെ ചാൻസ് പോയി. നമ്മൾ പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾ ഈ ആളുകളാണ് അല്ലേ? ഖുർആനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന, സലഫുകൾ മനസ്സിലാക്കിയതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടെന്ന് തത്വത്തിൽ അംഗീകരിക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് നല്ല ബന്ധം വെച്ചാൽ മാത്രമല്ലേ അവരെ സലഫിയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ. ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് ദഅവത്ത് വിജയിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ ഒരു ബന്ധവും പാടില്ല ആളുകളോട് എന്ന് പറഞ്ഞ് നമ്മൾ ബഹിഷ്കരിച്ചു നിന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥപ്പോ നമ്മൾ ദീൻ പഠിക്കുന്നത് നല്ല ആളെന്നായിരിക്കണം, അഹ്ലു സുന്നത്തിന്റെ യഥാർത്ഥ ആദർശമുള്ള ആളുകൾ എന്നാണ് നമ്മൾ ദീൻ പഠിക്കേണ്ടത്. നമ്മൾ അണഞ്ഞ ബന്ധം സ്ഥാപിക്കുന്നതും അവരോടായിരിക്കണം. അതിന്റെ അർത്ഥം മറ്റുള്ളവരെയൊക്കെ ബഹിഷ്കരിക്കണം എന്നാ? എന്നിട്ട് എവിടെ ചെന്നാലും നമ്മൾ രണ്ടു നാൾ വേറെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ഓർത്ത് കുസു കുസു ഓരോരുത്തരൊക്കെ, അങ്ങനെയാണോ വേണ്ടത്? അല്ലല്ലോ. ഈ ആളുകളേക്കൊക്കെ നമുക്ക് ബന്ധം വേണം. സലാം പറയുകയും കൈകൊടുക്കുകയും വിശേഷം ചോദിക്കുകയും അവരോടൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിലല്ലേ നമ്മുടെ ഈ സലഫിയത്ത് അവരിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ ആളുകളെ സ്വഭാവം എന്താ വെച്ചാൽ, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, നൂറേ നൂറ് സലഫികൾ മാത്രം, അതല്ലാത്ത ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നെ റിമൂവ് ചെയ്യും. പിന്നെ എങ്ങനെ കൂട്ടരെ സലഫിയത്ത് വളരുക? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ട് പറഞ്ഞാൽ മതി? ഇത് മറ്റുള്ളവരിലേക്ക് എത്തണ്ടേ? നമ്മൾ അല്ലാത്ത ആളുകളെയും കൂടി കൂട്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണ്ടേ? എന്നിട്ട് അവരോട് നിർദ്ദേശം കൊടുക്കുക, ഇതെല്ലാരും ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ അഡ്മിനോട് എന്ത് ചെയ്യുക, പി എം എൽ ചോദിക്കുക. എന്നാലും ചിലതൊക്കെ അത് ലംഘിക്കും, അപ്പോൾ ഒന്ന് താക്കീത് കൊടുക്കണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അല്പം ഓർത്ത് രണ്ട് ദിവസത്തേക്ക് റിമൂവ് ചെയ്യണം, പിന്നെയും ചേർക്കണം. ഇത് നമ്മൾ അറിഞ്ഞോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതിയോ? അങ്ങനെയുണ്ട് ചില ആളുകൾ. പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് വരെ സ്ത്രീകൾക്കായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്, പക്ഷെ എന്താ നിബന്ധന? സെലഫി പെണ്ണുങ്ങൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ ഇത് ക്ലോസറ്റിലെ വെള്ളം പോലെ കൂടുമില്ല കുറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ? ഇത് കൂടെ ഇത് വികസിക്കേണ്ട കൂട്ടരെ. സെലഫിയത്ത് വികസിക്കണമെങ്കിൽ സെലഫിയത്തില്ലാത്ത പെണ്ണുങ്ങളെയും കൂടി ചേർത്തണ്ടേ? എന്നിട്ട് അവർക്ക് പറഞ്ഞു, ഇവർക്കൊക്കെ ഇത് കേൾക്കാൻ ചാൻസ് കൊടുക്കണ്ടേ നമ്മള്? അപ്പൊ എവിടുന്നാ നമ്മുടെ ആളുകൾ ഈ ഇറുക്കിയ സെലഫിയത്ത് പഠിച്ചത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനത്തെ ഒരു കുടുസായ സെലഫിയത്ത് ഉണ്ടോ? ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കല്ലേ നമ്മൾ വേണ്ടത്? അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മള് ശരിക്ക് വിഷയം പഠിക്കണം. ഇപ്പോ മുബ്തദിഈനോട് സ്വീകരിക്കേണ്ട നിലപാടാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോടൊക്കെ സ്വീകരിക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അത് വ്യാഖ്യാനപരമായ ഒരുപാട് തെറ്റുകൾ അതിലുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കക്ഷി ഒരു ബിദഅത്തിന്റെ കക്ഷിയാണ് എന്ന് ആരാ പറയേണ്ടത്? ആ കാലഘട്ടത്തിലെ ഉലമാക്കളാ പറയേണ്ടത് അല്ലേ? ഈ കക്ഷിക്ക് ഇന്ന ഇന്ന ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ഉലമാക്കളോട് ചോദിക്കുന്നു, എന്നിട്ട് ഉലമാക്കൾ പറയുന്നു അവർ മുബ്തദീകളാണ്, അവരോട് സഹകരിക്കാൻ പാടില്ല, കൂടെ ഇരിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ശുബഹത്തുകളുണ്ട് അവരെ പറ്റി, അവരിട്ട് കൂട്ടുകൂടുന്നതിലൂടെ നമ്മളിലേക്ക് അറിയാതെ അവരെ കച്ചിത്വം മറ്റും വരുന്നു പേടിണ്ട് എങ്കിൽ നമ്മൾ അകന്നു നിൽക്കാമെന്നല്ലാതെ അവരോട് മുബ്തദീനോട് പെരുമാറുന്നത് പോലെ പെരുമാറാൻ പാടുണ്ടോ? മാത്രല്ല, ഈ മുബ്തദീനെ ഹജർ ചെയ്യുക, ബഹിഷ്കരിക്കുക എന്നത് തന്നെ അതിന് തന്നെയും ഉലമാക്കള് സിഫത്തിന് ഷുറൂത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹജറിന്റെ ഉദ്ദേശം എന്താ? ഒരു മുബ്തദീനെ ബഹിഷ്കരിക്കണം, അവന്റെ കൂടെ അവന്റെ പിന്നാലെ നിസ്കരിക്കാൻ പാടില്ല, അവൻ അർത്ഥം തിന്നാൻ പാടില്ല, അവനോട് സലാം പറയാൻ പാടില്ല, അവനോട് കൂടി പെരുമാറാൻ പാടില്ല. ഇതൊക്കെ മുബ്തദീനോട് സ്വീകരിക്കേണ്ട നിലപാടുകളായിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാ അപ്ലൈ ചെയ്യേണ്ടത്? അത് ആരാ അപ്ലൈ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു മഹല്ലില് നമ്മൾ 2%, മഹാഭൂരിപക്ഷം വരുന്ന 98% അവിടുത്തെ മുബ്തദീകളും. നമ്മൾ അവനെ ബഹിഷ്കരിച്ച എന്താ ഉണ്ടാവുക? ഓൽക്ക് ആ ബഹിഷ്കരണം ഏൽക്കുവോ? ഞമ്മളങ്ങ് ഒറ്റപ്പെടുന്നല്ലാതെ. അപ്പൊ ബഹിഷ്കരിക്കണോ നൈഫാണ്, ബഹിഷ്കരിക്കണോ നൈഫാണെങ്കിൽ ബഹിഷ്കരണം കൊണ്ട് കിട്ടുന്ന ഗുണം കിട്ടൂല. ബഹിഷ്കരണം കൊണ്ട് എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കപ്പെടുന്ന വ്യക്തിക്ക് ഗുണം കിട്ടണം, ഓന് മാറ്റണ്ടാകണം, മനസ്സിലായില്ലേ? ഓനതിന്ന് പിന്തിരിഞ്ഞ് പോരണം എന്ന ചിന്തയുണ്ടാകണം. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹജറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിപ്പിക്കണം. വഹാദൽ ഹജ്റു യഖ്തലിഫു ബിഖ്തിലാഫിൽ ഹാജിരീന ഫീ ഖുവ്വതിഹിം വളഅഫിഹിം വഖില്ലതിഹിം വകസറതിഹിം. ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് ബഹിഷ്കരിക്കുന്ന ആളുകളുടെ അവസ്ഥ മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ബഹിഷ്കരിക്കുന്ന ആളുകളുടെ ശക്തിയും ശക്തിക്കുറവും അവരുടെ സംഖ്യാധിക്യവും സംഘബലം കുറവും ഇതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫൈനൽ മഖ്സൂദ ബിഹി, കാരണം ഹജ്ർ കൊണ്ടുള്ള ഉദ്ദേശം സജ്റുൽ മഹ്ജൂരി വതഅദീബുഹു വർജൂഉൽ ആമതി മിസ്ലി ഹാലിഹി. ഹജ്ർ ചെയ്യപ്പെടുന്ന ബഹിഷ്കരിക്കപ്പെടുന്ന വ്യക്തി അയാൾക്കൊരു താക്കീതാണ്, അയാളെ തെറ്റിൽ നിന്ന് തടയലും വതഅദീബുഹു അയാളെ അദബ് പഠിപ്പിക്കലും വർജൂഉൽ ആമതി മിസ്ലി ഹാലിഹി ഇയാളുടെ പോലെയുള്ള അവസ്ഥയിൽ നിന്ന് അതുപോലെയുള്ള ആളുകൾ പൊതുജനങ്ങൾ മടങ്ങി വരണം. ഇത് കണ്ടിട്ട് കണ്ടോ അവനെ ബഹിഷ്കരിച്ച് അവൻ അങ്ങനെ ആയില്ലേ, അതുകൊണ്ട് നമ്മളാ വിധത്തിലേക്ക് ഇനി പോകരുത്, നമ്മളിവിടെ ഒറ്റപ്പെട്ടു പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർ ആ വിധത്ത് മടങ്ങാൻ സാധിക്കണം. കണ്ടോ, അങ്ങനെയാണ് അത്, അത് ഉണ്ടായിരിക്കണം. മസ്ലഹത്താ നോക്കണ്ടത്. ഫൈൻ കാനത്തിൽ മസ്ലഹത്തു ഫീ ദാലിക റാജിഹത്തൻ ബിഹൈസു യുഫ്ദി ഹജ്റുഹു ഇലാ ളഅഫി ശർരി. മാത്രമല്ല ഇതുകൊണ്ടുണ്ടാകുന്ന മസ്ലഹത്ത് പൊതു നന്മ അതാണ് മുൻതൂക്കമായി കാണുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ അയാൾ ഹജർ ചെയ്യുന്നത് അയാൾ മുഖേനയുള്ള ഷെറിനെ കുറക്കാനും വഖുഫിയത്തിഹി ആ ഷെറ് പരസ്യമാകാതിരിക്കുവാനും ഒക്കെ കാരണമാണെങ്കിൽ കാന മശ്റുഉൻ, അവിടെ ബഹിഷ്കരണം ശറഇൽ അംഗീകരിക്കപ്പെട്ടതാണ്. എന്നാൽ വഇൻ കാന ലൽ മഹ്ജൂറു വലാ ഗൈറുഹു യർതദി ബിദാലിക, എന്നാൽ ഈ ബഹിഷ്കരണം മുഖേന ബഹിഷ്കരിക്കപ്പെട്ടവനോ അവനല്ലാത്തവനോ അവർ ചെയ്യുന്ന തെറ്റിൽ നിന്നും സ്വയം തടഞ്ഞു നിൽക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല. ബൽ യസീദു ശർറ, ബഹിഷ്കരണം കൊണ്ടോ അവന്റെ ഷെർ വർദ്ധിക്കുക ചെയ്യുന്നത്. വൽ ഹാജിറു ളഈഫുൻ, മാത്രമല്ല ബഹിഷ്കരിക്കുന്നവനാകട്ടെ ദുർബലനുമാണ്. അപ്പെന്താ ഉണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2% ആള് 98% ആള് ബഹിഷ്കരിച്ച എന്താ ഉണ്ടാവുക? അവിടെ മസ്ലഹത്തിനേക്കാളേറെ മഫ്സദത്ത് ഉണ്ടാവുക. എല്ലാരും കൂടി തീ കൊടുക്കണ ഒന്റെ പുരക്ക്, ഒല്ലേ രണ്ടാളുണ്ട് ഇവിടെ ഈ മഹലില് എന്ന് പറഞ്ഞ ഞാൻ പുര വരെ തീ കൊടുത്താളി ഓല്, മനസ്സിലായില്ലേ? അപ്പൊ മസ്ലഹത്തിനേക്കാളേറെ മഫ്സദത്താണ് ഉണ്ടാവുക. എന്നാൽ ലം യുശ്റഇൽ ഹജ്റു, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബഹിഷ്കരണം മശ്റു അല്ല. ബൽ യകൂനു തഖ്ലീഫു ലിബഅദിന്നാസ് അൻഫഉ മിനൽ ഹജ്ർ, അവിടെ ഹജ്ർ ചെയ്യുന്നതിനേക്കാൾ അവരിൽ ചില ആളുകളുടെയെങ്കിലും മനസ്സുകളെ യോജിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹജ്ർ ചെയ്യുന്നത് മുഖേന ആരെയാണോ നമ്മൾ ബഹിഷ്കരിക്കുന്നത് അയാൾക്കും അയാളല്ലാത്ത ആളുകൾക്കും അതുകൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളാനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പിന്തിരിയാനും ഹജ്ർ കാരണമാകണം. മാത്രമല്ല നമ്മൾ ദുർബലരും ബഹിഷ്കരിക്കപ്പെടുന്നവർ അതിശക്തന്മാരുമാണെങ്കിൽ നേരെ ഉൾട്ടയാണ് ഹജ്ർ കൊണ്ടുണ്ടാവുക, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മള് 1, 2, 3 ആള് സലഫിയത്തിലേക്ക് വന്നാൽ നമ്മൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് മാറി നിൽക്കുക എന്നതല്ല. നമ്മൾ പഠിക്കുന്നതും അങ്ങനെ ദീൻ ഉൾക്കൊള്ളുന്ന ഒക്കെ ശരിയായ അഹ്ലു സുന്നയായിരിക്കണം, പക്ഷേ ആരുമായും സമ്പർക്കം പാടില്ല എന്ന തരത്തിലുള്ള സ്വഭാവം ഒരിക്കലും തന്നെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമുക്ക് അവസാനം നാവനക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ റിഫ്ഖും ലീനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ സൗമ്യത, മൃദുലത, ലോലത, അത് നമുക്ക് ധാരാളം വേണം, മനസ്സിലായില്ലേ? ഇപ്പോ ഈ വിഷയം ഇപ്പൊ ഇന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആളുകളിൽ പലർക്കും ഒരുതരം സിദ്ധത്തിൽ, ഒരുതരം പരുക്കൻ സ്വഭാവം, ഒരു കാഠിന്യം, ഓ ബന്റെ സലഫിയെ കുറിച്ച് കടുപ്പം കൂടുതലാ, ഇതൊരിക്കലും നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റൂലട്ടോ എന്ന് ആളുകൾക്ക് തോന്നുന്ന രൂപത്തിൽ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടവും കാർക്കശ്യവും ഒഴിവാക്കി റിസ്ക്, ലീന്, സൗമ്യത, അതുപോലെ തന്നെ ലാളിത്യം, ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിലും നിലപാടുകളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ ഉണ്ടായിരിക്കണം. ഇത് ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ഖത്തറിലുള്ള ഒരു സലഫി ശേഖുണ്ട്, ശേഖ് ഹംസ അന്നാഇലി, അദ്ദേഹത്തിന്റെ തദ്കീറുൽ മുസ്ലിമീന ബി അഹമ്മിയത്തി റിസ്ക് വല്ലീൻ, റിസ്കും ലീനിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് മുസ്ലിമീങ്ങളെ ഉണർത്തുന്ന പുസ്തകം എന്നിട്ട് അദ്ദേഹം ചെറിയ പുസ്തകം എഴുതിയതാണ്. ഈ പുസ്തകത്തിന്റെ 12-ാമത്തെ പേജിൽ അദ്ദേഹം ആദ്യമായിട്ട് റിസ്കിന്റെയും ലീന്റെയും പ്രാധാന്യം ഉലമാക്കളുടെ ഇബാറത്തുകൾ കൊണ്ടെടുത്തു പറഞ്ഞ ശേഷം, അഹമ്മുൽ മവാത്തിനി വൽ മുവാഖിഫില്ലത്തി യംബഗി അൻ തഹല്ലാഫിയ ബി റിസ്ക് വല്ലീൻ, റിസ്കും ലീനും നാം സ്വഭാവമായി സ്വീകരിക്കൽ അനിവാര്യമായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, അറിസ്കു വല്ലീനു ഇൻ ദഅവത ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആല എന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ട റിസ്കും ലീനും കണ്ടോ എന്ന് അദ്ദേഹം പറയാണ്. ദഅവത്തിൽ നമുക്ക് സൗമ്യമായ പെരുമാറ്റം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ശേഖ് സഅദി, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന എന്ന സൂറത്ത് നഹ്ലിലെ 125-ാമത്തെ ആയത്ത്, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടിയും സദുപദേശത്തോടുകൂടിയും ക്ഷണിക്കുക എന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം പറയാണ്, ലിയക്കുൻ ദുആഉക ലിൽ ഖൽഖി മുസ്ലിമിഹിം വ കാഫിരിഹിം ഇലാ സബീലി റബ്ബിക മുസ്തഖീം അൽ മുസ്തമിലി അലൽ ഇൽമി നാഫി വൽ അമലി സാലിഹ്. നീ അള്ളാഹുവിന്റെ പടപ്പുകളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ ശരിയായ മാർഗത്തിലേക്ക് ഇൽമുൻ നാഫിഉം അമലു സാലിഹും ഉൾക്കൊള്ളുന്ന ശരിയായ ഉപകാരപ്രദമായ ഇൽമും സാലിഹായ അമലും ഉൾക്കൊള്ളുന്നതായ മുസ്തഖീമായ സബീലിലേക്ക് നീ ക്ഷണിക്കുമ്പോൾ അത് ബിൽ ഹിക്മതി ഹിക്മത്തോടുകൂടിയായിരിക്കണം. ഐ കുല്ലു അഹദിൻ അലാ ഹസബി ഹാലിഹി വഫഹ്മിഹി വഖബൂലിഹി വഖിയാദിഹി, എല്ലാ ഓരോരുത്തരെയും അവനവന്റെ ഹാലുകൾക്കനുസരിച്ച്, അവരുടെ ഗ്രാഹ്യതകൾക്കനുസരിച്ച്, അവർ സ്വീകരിക്കുന്നതിനനുസരിച്ച്, അവർ അതിനോട് വഴങ്ങുന്നതിനനുസരിച്ച്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. എല്ലാവരോടും ഒരേ ശൈലിയിലുള്ള ദഅവത്ത് നടത്തണ്ട്, മനസ്സിലായില്ലേ? ദഅവത്ത് ഇപ്പോ ഇതിനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും തർക്കിക്കുകയും ചെയ്യുന്ന ആളും അങ്ങനത്തെ ഒന്നുമില്ല. ഒരു സാധുവായ മനുഷ്യൻ, അയാൾ കാലിയായ ഒരു മനസ്സുള്ള ആളാ, അയാൾക്ക് വിഷയം പറഞ്ഞു കൊടുക്കേ വേണ്ടുള്ളൂ. അപ്പൊ എല്ലാവരും രണ്ടാളുടെ ഒരു ശൈലിയിലാണോ വേണ്ടത്? പിന്നെ ചില ആളുകൾക്ക് ഓരോരുത്തർക്കും ഒരേ ഗ്രാഹ്യതക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. വളരെ പടുവായ ഒരു മനുഷ്യനാ, പടു അറിഞ്ഞറിയില്ലേ, അവാമുന്നാസിൽ താഴേക്കടയിലുള്ള ആൾക്ക് ആയത്ത് കണ്ട ആയത്താന്ന്, അദീസ് കേട്ട അദീസാന്നും മനസ്സിലാകാത്തെ, മനസ്സിലായില്ലേ? അങ്ങനത്തെ പടുവായ മനുഷ്യനോട് സംസാരിക്കുന്നതും കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള, ഓതിയിട്ടുള്ള, തള്ളിദർസിലൊക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചൊക്കെ പിന്നെ ക്ലാസുകളൊക്കെ കേട്ട് ഹദീസും ആയത്തൊക്കെ മനസ്സിലാണ്, അയാളുടെ ഒരുമാതിരിയാണോ വേണ്ടത്? അപ്പൊ ഓരോരുത്തരുടെ ഫഹ്മിനനുസരിച്ച് സംസാരിക്കണം. തനി നാടന്മാരോട് പറയുന്നതും കുറച്ചറിവുള്ളവരോട് പറയുന്നതും പണ്ഡിതന്മാരോട് പറയുന്നതും അല്ലെ, ഭൗതികമായി കുറച്ച് പഠിച്ചാലോടും ഭൗതികമായി ഒന്നും അറിയാത്തോട് പറയുന്നതും, ഇതിനെല്ലാം വ്യത്യാസം. അപ്പൊ ഹാലിനനുസരിച്ചായിരിക്കണം, അതാണ് ഹിക്മത്ത്. വമിനൽ ഹിക്മത്തി അദ്ദാവത്തു ബിൽ ഇൽമി ലാ ബിൽ ജഹ്ലി, അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദഅവത്ത് നടത്തേണ്ടത്, അതും ഹിക്മത്തിൽ പെട്ടതാണ്, ജഹ്ലിന്റെ അടിസ്ഥാനത്തിലാകരുത്. വൽബദാഅത്തു ബിൽ അഹമ്മി ഫല്ലഹം, ഏറ്റവും പ്രധാനമായ ആദ്യം പറയേണ്ടതാണ് അത് പറയണം, പിന്നടുത്തത് പിന്നടുത്ത്. വബിൽ അഖ്റബി ഇലൽ അദ്ഹാൻ, ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ പറ്റുന്ന വഴി ഏതാണ്, അതാ സ്വീകരിക്കേണ്ടത്. വബിമാ യകൂനു ഖബൂലുഹു അതം, അത് സ്വീകരിക്കുന്നത് ഏറ്റവും സമ്പൂർണമായ രൂപത്തിലായിരിക്കാൻ അങ്ങനെയാണ് നാം ദഅവത്ത് നടത്തേണ്ടത്. വബിൽ റിസ്കി വല്ലീൻ, റിസ്കോടും ലീനോടും കൂടിയാണ്. റിസ്കാണ് സൗമ്യത, ലീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അയഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ കടുപ്പല്ലാത്ത രൂപത്തിൽ, അതായത് കേട്ടാൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയൂല എന്ന് ആളുകൾക്ക് അങ്ങ് തോന്നിപ്പോവും, ആ രൂപത്തിലാകരുത്. ഇങ്ങനെ ഹിക്മത്തോടുകൂടി നീ ചെയ്തിട്ട് അവൻ നിനക്ക് വഴങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അടക്കണം, അതായത് മൗഇലത്തുൽ ഹസനത്ത്. അതെന്താണ്? അത് നിങ്ങൾ മനസ്സിലാക്കണം. മൗഇലത്തുൽ ഹസനത്ത് സതുപദേശം എന്ന് പറഞ്ഞാൽ കൽപ്പിക്കലും വിരോധിക്കലും ഒക്കെ തർഗീബോടും തർഹീബോടും കൂടിയായിരിക്കണം. അതിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രൂപത്തിൽ, അത് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് പരലോകത്ത് കിട്ടാവുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെയായിരിക്കണം. അള്ളാഹുവിന്റെ പ്രതിഫലത്തെക്കുറിച്ച് താല്പര്യം ജനിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടുമായിരിക്കണം. കണ്ടോ, ഇങ്ങനെ അദ്ദേഹം പറയാണ്. അപ്പൊ ഇത് നമ്മൾ ദഅവത്തിന്റെ രംഗത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിഫ്ഖും ലീനും നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ ഒരു സംഭവം മുആവിയത്ത് ബിൻ ഹക്കം സുലമി പറയാണ്. ബൈന അന ഉസല്ലി മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് അതസ റജുലും മിനൽ ഖൗമി, ജനങ്ങളിൽപ്പെട്ട ഒരാൾ തുമ്മി. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു അർഹമുക്കല്ലാ. തുമ്മിയ നിസ്കാരത്തിൽ അർഹമുക്കല്ല പറയേണ്ടത് അയാൾക്ക് അറിഞ്ഞൂടാ. ഫറമാനിൽ ഖൗമു ബി അബ്സാരിഹിം, ജനങ്ങളെല്ലാവരും എന്നെ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ണെറിയാൻ തുടങ്ങി. ഏതായി ചങ്ങായിപ്പി നിസ്കാരത്തിൽ പറയണം. ഫഖുൽതു വാസുക്കല ഉമ്മിയ മാശവനുക്കും തള്ളുറൂന ഇലയ്യ, എന്തങ്ങൾ എല്ലാരും കൂടി ഇന്നെ നോക്കണേ. അതും പറഞ്ഞു നിസ്കാരത്തില്. അപ്പൊ ജാലു എതിരിപ്പോ നബി ഐതിയും മല അഫ്ഗാദിയും. അപ്പൊ അവരെല്ലാരും കൈയോണ്ട് തുടമ്പ് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ള എനിക്ക് ഉണ്ടാൻ വയ്യല്ലോ. ഫലം മാറായിത്തും യുസമ്മിത്തൂനനി, എല്ലാരും ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയാ ചെയ്ത് എനിക്ക് മനസ്സഫലാക്കി നീ സക്കത്ത്. അപ്പൊ ഞാൻ ഉണ്ടാതായി. ഫലം മാസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോ ഫബി അബീഹു ഉമ്മി മാറായിത്തു മുഅല്ലിമൻ ഖബലഹു വലാ ബഅദു അഹ്സന തഅലീമൻ മിന്നു, അള്ളാഹുവാണേ എനിക്ക് ഇതിനു മുമ്പോ അതിനു ശേഷമോ നബിയെ പോലെ ഏറ്റവും ഉത്തമമായി തഅലീം ചെയ്യുന്ന ഒരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു വല്ലാഹി മാ കഹറനി, അല്ലാഹുവിന്റെ റസൂൽ എന്നെ അട്ടഹസിച്ച് ഭീഷണിപ്പെടുത്തണം. എന്താണോ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് അതാണ് കഹറാറണ, അട്ടഹസിച്ച് ഭീഷണിപ്പെടുത്തിയില്ല. വല അലറബനി, എന്നെ അടിച്ചില്ല. കൊടുക്കോ എന്റെ മോന്ത കൊണ്ട് നിസ്കാരത്തില്ല വർത്താനം പറയല് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. വല ശതമനി, എന്നെ ചീത്ത പറഞ്ഞില്ല. എന്നിട്ട് ഈ സാധുവിന് അറിവില്ലാത്ത ആളാണ്. അറിവില്ലാത്ത ആളെ കൈകാര്യം ചെയ്യുന്ന രീതി വേറെ തന്നെയല്ലേ? അയാൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഒച്ചിടുവോ? അപ്പൊ നബി വിളിച്ചിട്ട് പറഞ്ഞെടുത്തു, ഇന്ന ഹാദിഹി സ്വലാ ലാ യസ്ലുഹു ഫിഹാ ശൈഉ മിൻ കലാമിന്നാസ്, ഈ നിസ്കാരം എന്ന് പറഞ്ഞാലേ നമ്മൾ ജനങ്ങളെ വർത്താനം എന്നതിൽ പാടില്ല. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ, സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ പിന്നെ ഖുർആനോ തസ്ബീഹ്, ഇതേ പാട് വേറെ വർത്താനം ഒന്നും ഇതിൽ പാടില്ല ട്ടോ എന്ന് അവനെ കൊട്ടി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണില്ലേ, ഓനെ മനസ്സിലായി, അവനത് മനസ്സിലായി. ഇതന്നെ പള്ളിയിൽ ഒരാൾ മൂത്ര വെച്ച സംഭവല്ലേ, ഓങ് പൊക്കിയിട്ട് മൂത്രയിക്കാൻ തുടങ്ങി. എല്ലാരും എണീറ്റ് പിടി പിടിക്കലാണെന്നൊക്കെ പറഞ്ഞു. നബി പറഞ്ഞു, അല്ല ഇരിക്കി ഇരിക്കാൽ മൂത്ര വെച്ച് കഴിയട്ടെ. മൂത്ര വെച്ച് കഴിഞ്ഞിട്ട് അയാളോട് ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ അങ്ങോട്ട് വെച്ചിട്ട് മണലാണല്ലോ, വെള്ളം വെച്ചാൽ അങ്ങ് താഴെ പോവും. ഏയ്, എന്നിട്ട് അയാളോട് ഇതേമാതിരി പറഞ്ഞു, ഇത് പള്ളിയാണ്, ഇത് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ ഉണ്ടാക്കിയ സ്ഥലമാണ്, ഇത് മൂത്രയിക്കാനുള്ള സ്ഥലമല്ല. ആഹ്, അങ്ങനെയാണില്ലേ, സാധുവിനെ അറിഞ്ഞൂടാ. എന്നിട്ട് റസൂൽ സഹാബികളോട് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുയസ്സിരീന, ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടുള്ളത്. വലം തുഅസു മുയസ്സിരീന, ആളുകളെ പ്രയാസപ്പെടുത്താനല്ല. അപ്പൊ ജഹിലുള്ള ഒരാളെ കൈകാര്യം ചെയ്യേണ്ട രീതിയെ സുഹൃത്തുക്കളെ, അത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലം എന്ന് പറഞ്ഞാൽ ജഹില് അങ്ങേ അറ്റമുള്ള ഒരു കാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ജഹില് നല്ലവണ്ണം പരിഗണിക്കേണ്ട കാര്യമാണ്. ജഹിലുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്തു സ്വീകരിക്കണമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹാദൽ അസ്റു അസ്റു ജിസ്കി വസ്സബരി വൽ ഹിക്മതി വലൈസ അസ്റു ശിദ്ദ. ഈ കാലം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കാലം എന്ന് പറയുന്നത് അത് ലോല സ്വഭാവത്തിന്റെയും ക്ഷമയുടെയും ഹിക്മത്തിന്റെയും കാലമാണ്. ഇത് പരുക്കൻ സ്വഭാവത്തിന്റെ കാലമല്ല. അന്നാസു അക്സറുഹും ഫീ ജഹിൽ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ജഹിലിലാണ്, അജ്ഞതയിലാണ്. ഫീ ഗഫ്ലത്തിൻ, അശ്രദ്ധയിലാണ്. ഈ സാറുല്ലി ദുനിയ, ദുനിയാവിന് മുൻഗണന കൽപ്പിക്കുക എന്ന ആളുകളാണ്. ഫലാബുദ്ധമിന സബർ, അതുകൊണ്ട് ക്ഷമിക്കൽ അനിവാര്യമാണ്. ഫലാബുദ്ധമിന ജിഫ് അത്താത്തസ്സന ദഅവ, നമ്മൾ അങ്ങേയറ്റം സൗമ്യതയും മൃദുലഭാവവും സ്വീകരിക്കണം. എന്നാലേ ദഅവത്ത് എത്തേണ്ടടുത്ത് എത്തുള്ളൂ. വഹത്താ യബ്ലുഗ അന്നാസ് വിബല്ലഗ അന്നാസ്, ജനങ്ങളിലേക്ക് അത് എത്തിക്കൽ, ജനങ്ങളിലേക്ക് വഹത്താ യബ്ലുഗ അന്നാസ് വഹത്താ യഅലമു, ജനങ്ങളിലേക്ക് അത് എത്തുകയും വേണം, ജനങ്ങൾ അറിയുകയും വേണം. വനസ് അലുല്ലാഹു ലിൽ ജമീഅൽ ഹിദായ, എല്ലാവർക്കും ഹിദായത്ത് ലഭിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ജഹിൽ നിറഞ്ഞ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ റേഞ്ചിൽ എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയുന്ന നമ്മൾ വിചാരിക്കരുത്. നമ്മളിപ്പോഴല്ലേ മനസ്സിലാക്കിയത്, അവർക്ക് കുറച്ച് ടൈം കൊടുത്തൂടെ നമുക്ക് അവര് ശരിയായി വരട്ടെ, അവരെ പറ്റി സഹതാപമാണ് വേണ്ടത്. ഇപ്പോ നമ്മൾ മുമ്പൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, ഷഹീദ് അല്ലേ, അൽ വസായ സനിയ അലി തായിബീന ഇല സലഫിയ, സലഫിയത്തിലേക്ക് മടങ്ങുന്നവരോട് ചില ഉപദേശങ്ങൾ അല്ലേ. അത് ഈ പിന്നെയും പിന്നെയും കേൾക്കണം എല്ലാവരും, ഇടക്കിടക്ക് ഒരു മാസം ഒരിക്കലും കേൾക്കണം, കാരണം അത്ര പ്രധാനപ്പെട്ട. അതിൽ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഉപദേശതാണ് എന്താ പറഞ്ഞത്, നമ്മൾ ഏതൊരു കച്ചിത്വത്തിലും ഹിസ്ബിയത്തിലുമായിരുന്നോ അത് നമ്മളിപ്പോ രക്ഷപ്പെട്ടു. ഇന്നും അതിൽ പെട്ടുകിടക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പോ വിദ്വേഷമോ അല്ല വേണ്ടത്, അവരുടെ സഹതാപമാണ് വേണ്ടത്. പാവങ്ങള്, ഞാനൊക്കെ കുറെ കാലം നടന്ന അതിന്റെ കൂടെ ഈ പോസ്റ്റ് ഒട്ടിച്ച് സാധുക്കൾ അറിയാതെ ചെയ്തുകൊണ്ട്, അവർ സഹതാപമാണ് നമുക്ക് അവരോട് വേണ്ടത്, വെറുപ്പല്ല വേണ്ടത്. മനസ്സിലായില്ലേ? അത് ഷെയ്ഖ് ഷഹി വളരെ ഗൗരവത്തിലെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ആ രീതിയിലുള്ള ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഷെയ്ഖ് അബ്ദുല്ലാ അൽ ഖുസൈർ അദ്ദേഹത്തിന്റെ തബ്സിറത്തുൽ ഹുദാ എന്ന് പറഞ്ഞിട്ട് ദഅവത്തിന്റെ കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹിക്മത്ത്, ദഅവത്തിലുള്ള ഹിക്മത്ത് എന്ന് പറയുന്നത് ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന മഅരിഫത്ത് മുജ്തമഇ ദഅവ വഹാലൽ മദ്ഉബീൻ, ദഅവത്ത് നടക്കുന്ന സമൂഹം ഏതാണെന്നും ക്ഷണിക്കപ്പെടുന്ന പ്രബോധിതരുടെ അവസ്ഥ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ദഅവത്ത് നടത്താൻ. ഇപ്പൊ നമ്മൾ അറബ് രാജ്യത്തല്ലല്ലോ, നമ്മൾ ഇന്ത്യയിലാണ്, മതേതരത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടുന്ന് നമ്മക്ക് എന്തായാലും പോകാൻ പറ്റൂല. ആരും ഒരു അറബ് രാജ്യവും നമ്മൾ ഹിജറ പോയാട്ട് സ്വീകരിക്കൂല. സ്വീകരിക്കോ? യമൻകാർ സ്വീകരിക്കോ? സൗദി സ്വീകരിക്കോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളി എന്നിട്ട് പാസ്പോർട്ട് തരുമോ? ഇല്ല, ആരും സ്വീകരിക്കൂല. പാകിസ്ഥാൻ വരെ സ്വീകരിക്കൂല. സ്വീകരിക്കോ? ആരും സ്വീകരിക്കൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മൾ മുസ്ലിമായി ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കണം. അപ്പൊ നാം ജീവിക്കുന്ന ചുറ്റുപാടിനെ മനസ്സിലാക്കാതെയാകരുത് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നതും. അതുപോലെ തന്നെ വാട്സപ്പിലൂടുന്നൊക്കെ ഈ പൊട്ടന്മാരെ വിചാരം വാട്സപ്പ് എന്നാ വളരെ രഹസ്യമാണ്, അത് വളരെ റോട്ട് പറയുന്നത് പോലെയാണ്. എന്നിട്ട് അതിലങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാ വിവരമില്ലാത്ത ആളുകൾ. എല്ലാരോടും പറയേണ്ടതുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മള് സലഫിയത്ത് ശരിക്കും മനസ്സിലാക്കി സലഫി ദർസുകൾക്കൊക്കെ വന്ന് അങ്ങനെ വരുന്ന ആളോട് പറയേണ്ട കാര്യങ്ങളുണ്ട്. അത് പുറത്ത് നിൽക്കുന്ന പടുവിനോട് പോയി പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? നേരെ ഉൾട്ട ഉണ്ടാകുക. ഓനത് മനസ്സിലാവൂല. ഓനത് മനസ്സിലാക്കാനുള്ള റേഞ്ചിക്ക് എത്തിയിട്ടില്ല. ഓ നേരെ എതിരാ മനസ്സിലാക്കുക. അപ്പൊ അത് പറയേണ്ടടത്തെ പറയാവൂ. സത്യല്ലേ, എല്ലാവരോടും പറയണ്ടേ? ആ രീതി ഒരിക്കലും തന്നെ നമുക്കുണ്ടാകാൻ പാടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ആളുകൾക്കിടയിൽ കുറച്ചൊന്ന് സലഫിയത്തൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോഴേക്ക് പിന്നെ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ, സംഘടനാ കക്ഷിത്വം പോലുള്ള മറ്റൊരു കക്ഷിത്വം ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ചില പണ്ഡിതന്മാരുടെ പേരിലുള്ള കക്ഷിത്വം, ഞാൻ ആ ഷെയ്ഖിന്റെ ആളാണ്, ആ ഷെയ്ഖ് പറഞ്ഞ മാത്രം, ആ ഷെയ്ഖിന്റെ ശിഷ്യന്മാരത് മാത്രം ഞാൻ കേൾക്കുള്ളൂ, പ്യുർ അതാണ്, മറ്റൊന്നും അത്ര പ്യുർ, അതിലൊക്കെ കുറച്ച് കലക്കണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഷെയ്ഖ് ആരെയൊക്കെ വിമർശിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ റദ്ദ് ചെയ്തിട്ടുണ്ടോ, അവർക്കൊക്കെ നമ്മൾ റദ്ദ് ചെയ്യ. പണ്ഡിതന്മാർക്കിടയിലുള്ള റദ്ദിൽ നമ്മളെന്തിനാ കച്ചി ചേരുന്നത്? പണ്ഡിതന്മാർ ഉയർന്ന ദർജയിലുള്ള ആളുകൾ തമ്മ തമ്മിൽ വൈജ്ഞാനികമായ മേഖലയിൽ അവർക്കിടയിൽ ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും ഒക്കെ നടക്കും. അവർ ചിലപ്പോൾ ശൈലി കുറച്ച് രൂക്ഷാവും. അതിൽ നമ്മൾ കക്ഷിയാണ്. ഞാൻ ആ ഷെയ്ഖിന്റെ ആള്, ജി ഷെയ്ഖിന്റെ ആള്, എന്നിട്ട് നമ്മൾ തമ്മിൽ ചണ്ട അവിടെ. ആ ഷെയ്ഖന്മാർ തമ്മിൽ കണ്ടാ കെട്ടിപ്പിടിച്ച് അസ്സലാം എന്തൊക്കെ വർത്താനൊക്കെ ചേച്ചി ഇതായിരിക്കും, റദ്ദ് പറയുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല, ശിഷ്യന്മാരതിന്റെ പേരിൽ എന്തായി അടിക്കലും കൂത്തലും പള്ളി പിടിക്കലും ആ രൂപത്തിലൊക്കെ. കേരളത്തിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, വേറെ പല രാജ്യങ്ങളിലും അതുണ്ട്. ഇവിടെ അത് കടന്നു വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നുണ്ട്. നമ്മൾ ആ നിലക്ക് തന്നെയാണ് ആളുകളോടത് പറയുന്നതും. പല ആളുകൾക്കും കൊയ്യുകയാണെങ്കിലും പിന്നീട് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ആ കക്ഷിത്വം കൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോണ്. ഇന്ന് സലഫിയത്തിനുള്ള വലിയ ഒരു ദുരന്തം എന്താണ്? ഈ പണ്ഡിതന്മാരെ പേരിലുള്ള കക്ഷിത്വം. ഞാൻ ഇന്ന ഷെയ്ഖിന്റെ ആളാണ്, ഞാൻ ഇന്ന ഷെയ്ഖിന്റെ ആളാണ്, എന്നിട്ട് ആ ഷെയ്ഖ് ഈ ഷെയ്ഖും തമ്മിൽ റദ്ദുണ്ട്. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നീ അപ്പുറത്ത്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടുത്തെ ഖുറാഫാത്തും ശിർക്കും ബിദഅത്തും ഇവിടെ തഴച്ചു തഴച്ച് വളരെയാണ്. അവർക്കതിലൊരു വാക്കുമുണ്ടാ നേരല്ല, അവരെ കുറിച്ച് പഠിക്കാൻ നേരല്ല. ജനങ്ങൾ അതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സൂഫിസവും മറ്റൊക്കെ ഇവിടെ ഷിയായിത്തൊക്കെ വളർന്നുകൊണ്ടിരിക്കുക. അതിനൊന്നും സംസാരിക്കാൻ നമുക്ക് തന്നെ നമ്മൾ തമ്മ തമ്മിലുള്ള അങ്ങോട്ടോട്ടും പറിച്ചിരാണ് ഇങ്ങനെ എപ്പോഴും. അതുകൊണ്ട് സലഫികൾ തമ്മ തമ്മിൽ അങ്ങനെ ആയിക്കൂടാ. സലഫികൾ അഹ്ലുസുന്നത്തിന്റെ മാർഗം സ്വീകരിച്ചവർ, അവർക്കിടയിൽ തെറ്റുകൾ ഉണ്ടാകും, തെറ്റുകൾ തിരുത്തുന്ന രീതിയുണ്ട്. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു ദായി, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു ആലിം, അയാൾക്കൊരു തെറ്റുപറ്റിയാൽ തിരുത്തുന്നതും ഒരു ഖുറാഫിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തുന്നതും ഒരുപോലെയാണോ? ആണോ? അതിനൊക്കെ ഉലമാക്കൾക്ക് രീതിയില്ലേ? അപ്പൊ അതെല്ലാം വളരെ ഉലമാക്കൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എതിരാളികളോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? മുഖാലിഫായ, നമ്മളോട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയം, അത് നമ്മൾ പഠിക്കണം. മുസ്ലിങ്ങളിൽ പെട്ട ഒരാളാണോ? നമ്മൾ മുസ്ലിം സാഹോദര്യം നമ്മൾ കണക്കിലെടുക്കണം. ഓ മുസ്ലിമാണ്, മുഅ്മിനാണ്, നമ്മളെ ഖിബ്ലയിലേക്ക് നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അയാളോട് കൈകാര്യം ചെയ്യുന്ന രീതി ഒരു ഇസ്ലാമിന് പുറത്തുള്ള ഒരാളോടുള്ള രൂപത്തിലാകാൻ പാടുണ്ടോ? എല്ലാവരും വലാവും ബറാവും പഠിക്കും, പക്ഷെ ബറാവ് മാത്രമേ പഠിക്കുള്ളൂ, വലാവ് പഠിക്കലില്ല. ബറാ എന്താ? ബഹിഷ്കരണം, ഒഴിവാക്കൽ, ബന്ധവിച്ഛേദനം. എന്നാൽ വലാ ഉണ്ട്, മുസ്ലിമീങ്ങൾ തമ്മ തമ്മിലുള്ള സ്നേഹബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു, അവനെ ദ്രോഹിക്കരുത്. വലാ യുസ്ലിമുഹു, അവനെ ശത്രുവിൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. നിങ്ങൾ ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പര സഹോദരങ്ങളെ പോലെ അള്ളാഹിന്റെ അടിമകളാകണം എന്നൊക്കെയുള്ള മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ആ ബന്ധം, ആ വലാ, ആ പരസ്പര സ്നേഹം, അത് പലപ്പോഴും നമ്മുടെ ആളുകൾ മറന്നു പോവുകയാണ് പതിവ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മള് ചില പോയിന്റുകൾ മാത്രമേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഷെയ്ഖ് റബി റഹ്മത്തു ഹഫിളഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഹസ്സു അലൽ മവദ്ദത്തി വൽ ഇത്തിലാഫ്, സ്നേഹവും പരസ്പര യോജിപ്പും പ്രേരിപ്പിക്കുന്ന ഒരു റിസാല അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. വതഹദീർ മിനൽ ഫുർഖത്തി വൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പിനെ കുറിച്ചും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ചെറിയ പുസ്തകമാണിത്. കുറച്ച് വർഷങ്ങൾക്കും പറഞ്ഞതാ. അതിന്റെ 24-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട് ആളുകളെ ശിദ്ധത്തിനെ സംബന്ധിച്ച് വല്ലാതെ ഈ സെലഫികളായ ആളുകൾ കാണിക്കുന്ന ഈ പാരുഷ്യം, കാർക്കശ സ്വഭാവത്തെ കുറിച്ച് അദ്ദേഹം പറയാ. വഖദ് റായിന അന്ന ശിദ്ദത അഹലകത്തി ദഅവത സലഫിയ, ഇന്ന് സലഫി ദഅവത്തിനെ ഈ ശിദ്ദത്ത് നശിപ്പിച്ചത് നാം കാണുന്നു. വമദ്ദഖത അഹലഹ, സലഫി ദഅവത്തിന്റെ ആളുകളെ അത് ചിന്ന ഭിന്നമാക്കിയിരിക്കുന്നു. ഫമാദാന, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫഖുൽതു, ഞാൻ പറയട്ടെ, യാ ഇഖ്വാ, എന്റെ സഹോദരങ്ങളെ, ലമ്മാ നറ നീറാന തസ്തഇൽ അനതർക്വാ നജീദ് ഇസ്തിആലൻ, തീ ഇങ്ങനെ ആളിക്കത്തുന്നത് കാണുമ്പോ അത് കത്താൻ വേണ്ടി നാം വിടുകയാണോ? അതല്ല, ആ തീജ്വാലകൾ അണച്ചു കളയുന്ന കാര്യങ്ങൾ നാം ചെയ്യുകയാണോ വേണ്ടത്? ഞാൻ പറയട്ടെ, നിങ്ങൾ സൗമ്യത കാണിക്കണം, നിങ്ങൾ ലീൻ എളിമ കാണിക്കണം, അല്ലെങ്കിൽ മൃദുല സ്വഭാവം കാണിക്കണം. അലൈക്കും ബിത്താഹി, നിങ്ങൾ പരസ്പരം സാഹോദര്യം കാണിക്കണം. അലൈക്കും ബിത്തറാഹും, പരസ്പരം റഹ്മത്ത് കാണിക്കണം. ഫഇന്ന ഹാദിഹി ശിദ്ദത തവജ്ജഹത ഇലാഹിൽ സുന്ന അൻഫുസിഹിം ഇദ്കദ തറഖു അഹ്ലുൽ ബിദഅ. കണ്ടോ, ഇന്ന് ഈ ശിദ്ദത്ത് അഹ്ലുൽ സുന്നയിലേക്ക് നേരെ വന്നിരിക്കുന്നു. അവർ ബിദഅത്തിന്റെ ആളുകൾ ഒഴിവാക്കിയിരിക്കുന്നു. എന്നിട്ട് അഹ്ലുൽ സുന്നത്തിന്റെ ആളുകൾ തമ്മ തമ്മിലാണ് ഇപ്പൊ ശിദ്ദത്ത് കാണിക്കുന്നത്. വസ്തജു ഇലാഹിൽ സുന്ന ബിഹാദിഹി ശിദ്ദത്തിൽ മുഹ്ലിക വതഖല്ലലഹ ളുൽമുൻ വഹകാമുൻ ബാത്തിലത്തുൻ ളാലിമത്തുൻ. കണ്ടോ, നടദേം ഇതിൽ പറയുന്നുണ്ട്, ഇപ്പോ ലീന് വേണം, റിസ്ക് വേണം, ക്ഷമ വേണം എന്നൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞാലോടിന് ആളുകൾക്ക് ദേഷ്യമായിരിക്കും. അദ്ദേഹം പറയുന്നുണ്ട് ഫഹാദി അഖ്ലാഖുൽ കരീമത്ത് ഇദാ ദുക്കിറത്ത് വദുക്കിറ ബിഹാ, ഈ പറഞ്ഞ സ്വഭാവങ്ങൾ അതിനെപ്പറ്റി പറയപ്പെട്ടാൽ, അതിനെക്കുറിച്ച് ഉണർത്തിയാൽ, കൽ ഹിക്മ, ഹിക്മത്ത് സ്വീകരിക്കണം, വൽ റിസ്ക് വൽ ലീൻ വൽ ഹിൽമ വ സഫ, ഹിൽമ എന്ന് പറഞ്ഞാൽ വിവേകം കാണിക്കുക, സഫ എന്നാ വിട്ടുവീഴ്ച കാണിക്കുക. അല്ലത്തിയമീൻ ലറൂറാത്തി ദഅവത്തിലല്ലാ, അത് ശരിയായ ദഅവത്തിലേക്ക് ആളുകളെ അടുപ്പിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? അത് കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് പറ്റില്ല, അത് പറ്റില്ല, നമുക്ക് ഇങ്ങനെ സ്ട്രോങ് വേണം എന്ന് പറഞ്ഞ് ബലം പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖിലാഫുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട അദബുകൾ എന്താണെന്നൊക്കെ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാം. ഏതായിരുന്നാലും നമ്മൾ നമ്മുടെ സ്വഭാവങ്ങൾ പുനഃപരിശോധിക്കുവാൻ തയ്യാറാവണം. സൽസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും നമ്മളും നമ്മുടെ അടുത്ത തലമുറയും അത് നമ്മൾ പരിശീലിക്കുകയും വേണം. സൽസ്വഭാവത്തെക്കുറിച്ച് തത്വങ്ങൾ മാത്രം, സിദ്ധാന്തങ്ങൾ മാത്രം പഠിച്ചിരിക്കല്ല, അത് പ്രാക്ടിക്കൽ ആക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ പരിശ്രമിക്കുക. അതിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകിയത്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന് അർത്ഥം പറയാം. വഖുൽ ഇബാദി യഖൂലുൽ ലതീ അഹ്സൻ, എന്റെ അടിമകളോട് പറയൂ നബിയെ, അവർ നല്ലതു മാത്രം പറയട്ടെ. ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, ശൈത്താൻ അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടും. കണ്ടോ, ശൈത്താൻ നമ്മുടെ നാവുകൾ ഉപയോഗപ്പെടുത്തി നമുക്കിടയിൽ കുഴപ്പം ഇളക്കിവിടാൻ ശ്രമിക്കും. ഇന്ന ശൈത്താന കാനൽ ഇൻസാനി അദുവ മുബീന, ശൈത്താൻ മനുഷ്യന് വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിന്റെ കുതന്ത്രങ്ങളെ നമ്മൾ പേടിക്കണം. സലഫികളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിൽ പിശാജ് നമ്മളെയൊക്കെ നാവിന് ഉപയോഗപ്പെടുത്തും. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകളിൽ നിന്ന് നമ്മൾ കേദിച്ചു മടങ്ങി സലഫികൾ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലുമായി മുന്നോട്ടു പോകണം. അതിന് ഈ മജ്‌ലിസ് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും അഹ്ലുസുന്നത്തിന്റെ രാജപാതയിൽ അവസാന നിമിഷം വരെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.